that there are two types of questions that people have.
ആളുകൾക്ക് രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട് എന്ന് ഞാൻ സാധാരണയായി പറയാറുണ്ട്.
Like the two trees in the Garden of Eden,
ഏദൻ തോട്ടത്തിലെ രണ്ട് വൃക്ഷങ്ങൾ പോലെ.
One is to know what is good and evil.
ഒന്ന് ശരിയേതാണ് തെറ്റായതാണ് എന്ന് അറിയുവാനുള്ള ആഗ്രഹം പോലെ.
And the other is to have life.
മറ്റൊന്ന് ജീവവൃക്ഷം, ജീവന ലഭിക്കുവാൻ.
Now, to know what is good and evil looks like a good desire.
നന്മ തിന്മകളെ കുറിച്ചുള്ള അറിയുവാനുള്ള ആഗ്രഹം അതൊരു നല്ല ആഗ്രഹമായിട്ട് തോന്നിയേക്കാം.
But God said it will lead you to death.
എന്നാൽ ദൈവം പറയുന്നത് അത് നിങ്ങളെ മരണത്തിലേക്ക് നയിക്കും.
So you find many questions are, is this good, is this evil?
ഇത് നന്മയാണോ തിന്മയാണോ എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്.
That is like children asking, how close can I go to the edge of a cliff without falling down?
ഈ പാറയുടെ അങ്ങേ ഏത് അറ്റം വരെ എനിക്ക് പോകാം താഴെ വീഴാതെ എന്ന് ചോദിക്കുന്നത് പോലെ.
Can I go 6 inches from the edge of the cliff?
ആ പാറയുടെ അങ്ങേ അറ്റത്ത് നിന്ന് താഴെ വീഴാതെ 6 inch വരെ എനിക്ക് പോകാൻ കഴിയുമോ?
No. My advice is stay far away from it. Why you want to go so close?
എന്റെ ഉപദേശം നിങ്ങൾ ദൂരെ മാറി നിൽക്കുക, എന്തിനാണ് അത്ര അടുത്ത് വരെ വീഴുന്നത്, അവിടെ വരെ പോകുന്നത്?
There are questions like that which are asked by half-hearted worldly Christian.
അർത്ഥ മനസ്ഥരായ ലോക മയത്വമുള്ള ക്രിസ്ത്യാനികൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്.
Waste of time answering such questions.
അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നത് ഒരു സമയം.
There are questions related to life. How can I have the life of God? How can I be pure?
എങ്ങനെയാണ് എനിക്ക് ഒരു വിശുദ്ധിയുള്ള ജീവിതം ജീവിക്കുവാൻ കഴിയുക? എങ്ങനെയാണ് ദൈവത്തെ പിടിക്കൊണ്ട് ജീവിക്കുക? ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ഉണ്ട്.
Those are good questions.
അതൊക്കെ നല്ല ചോദ്യങ്ങളാണ്.
Okay, how can a believer who is not hearing the voice of the Spirit start to hear God's Spirit speaking to him personally?
ദൈവ ശബ്ദം കേൾക്കുന്നത് നിന്നുപോയ ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അതിപ്പോൾ കേൾക്കുന്നില്ല. അദ്ദേഹത്തിന് വീണ്ടും ദൈവശബ്ദം കേൾക്കുന്നത് എങ്ങനെ എന്ന് കേൾക്കുവാൻ കഴിയും?
ഫസ്റ്റ് ഓഫ് ഓൾ, വി ഹാവ് ടു ബിക്കം ഫെമിലിയർ വിത്ത് ഗോഡ്സ് വോയ്സ്.
ആദ്യമായി നാം ദൈവ ശബ്ദം കേൾക്കുന്നത് നമുക്കൊരു പരിചയമായി.
Just like you are familiar with your mother's voice even if she's speaking on the other side of a wall.
അവിടെ ആ ചുമരിന്റെ അപ്പുറത്ത് നിങ്ങൾ ആണെങ്കിലും നിങ്ങളുടെ അമ്മ സംസാരിക്കുന്നത് കേട്ടാൽ നിങ്ങളുടെ അമ്മയാണ് എന്ന്
നിങ്ങൾക്കറിയാം. You recognize her voice.
കാരണം നിങ്ങൾക്ക് ആ ശബ്ദം തിരിച്ചറിയാൻ കഴിയും.
So even though we can't see God, we can recognize his voice.
നമുക്ക് ദൈവത്തെ കാണുവാൻ കഴിയുന്നില്ല എങ്കിലും നമുക്ക് ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിയും.
We hear it frequently.
നാം തുടർമാനമായിട്ട് കേൾക്കുന്നു എങ്കിൽ നമുക്ക് തിരിച്ചറിയാം.
Place to hear it frequently is in the Bible.
നമുക്ക് തുടർമാനമായിട്ട് കേൾക്കുവാനായിട്ടുള്ള ദൈവവചനം, ദൈവശബ്ദം കേൾക്കുവാനുള്ള സ്ഥലം ദൈവവചനമാണ്.
I became familiar with God's voice by reading this Bible day and night for many years.
പല വർഷങ്ങളിൽ രാവും പകലും ഈ ദൈവവചനം ബൈബിൾ വായിച്ചതിലൂടെയാണ് ഞാൻ ദൈവശബ്ദം കൂടുതൽ.
Every morning I would get up and study the Bible.
എല്ലാ രാവിലെയും ഞാൻ എഴുന്നേറ്റ് ദൈവവചനം
പഠിക്കും.
ഞാൻ എല്ലാ രാത്രിയും ഞാൻ കിടക്കാൻ പോകുന്നതിന് മുമ്പ് വീണ്ടും ദൈവവചനം
പഠിക്കും.
അത് മാത്രമല്ല പല സമയങ്ങളിലും ആഴ്ചയിലെ മറ്റു ദിവസങ്ങളിൽ.
ഓൾ ദിസ് ഇൻ ദ മിഡിൽ ഓഫ് മൈ വർക്ക് ഇൻ ദ നേവി ആൻഡ് നേവൽ ബേസ്.
നേവിയിലുള്ള എന്റെ ജോലി, നേവൽ ബേസിലുള്ള എന്റെ ജോലിയുമായിട്ട് ബന്ധത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇപ്രകാരം ദൈവവചനം പഠിക്കുവാൻ.
ഐ വാസ് സിംഗിൾ.
ഞാൻ അന്ന് എനിക്ക് വിവാഹം കഴിഞ്ഞിരുന്നു.
I used my single days to study the Bible instead of wasting time.
വിവാഹത്തിന് മുമ്പുള്ള എന്റെ ആ നാളുകൾ ഞാൻ സമയം പാഴാക്കാതെ ദൈവവചനം പഠിക്കുവാനായിട്ട് ഉപയോഗിച്ചു.
If you young people use your single days to study the word of God, God will have a ministry for you in the future.
അവിവാഹിതരായ കുഞ്ഞുങ്ങളെ, നിങ്ങളും നിങ്ങളുടെ ഈ കാലയളവിൽ നിങ്ങൾ ദൈവവചനം പഠിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നുവെങ്കിൽ ദൈവവചനം നിങ്ങളെ ഉപയോഗിക്കുവാൻ കഴിയും.
More I read this book, the more I become understand what God's voice is like.
ഞാൻ കൂടുതലായിട്ട് ദൈവവചനം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ദൈവശബ്ദം എങ്ങനെയുള്ളതാണ് എന്ന് എനിക്ക് കൂടുതൽ വ്യക്തമാകും.
When I want to know God's will in some situation which is not written in the Bible,
ദൈവവചനത്തിൽ എഴുതിയിട്ടില്ലാത്ത ഏതെങ്കിലും കാര്യങ്ങളിൽ ദൈവഹിതം എന്താണ് എന്ന് എനിക്ക് അറിയുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ,
Go here, should I marry this person or not?
ഞാൻ ഈ വ്യക്തി വിവാഹം കഴിക്കണമോ വേണ്ടയോ?
Should I go to this place?
ഈ സ്ഥലത്ത് ഞാൻ പോകണമോ വേണ്ടയോ?
I will be able to recognize which is God's voice in my heart.
എനിക്ക് ദൈവത്തിന്റെ ശബ്ദം എന്റെ ഹൃദയത്തിൽ തിരിച്ചറിയുവാൻ കഴിയും.
What is blasphemy against the Holy Spirit?
പരിശുദ്ധാത്മാവിന് നേരെയുള്ള പാപം എന്താണ്?
It is not clearly written in scripture.
പരിശുദ്ധാത്മാവിനെ ദൂഷിക്കുന്നത് എന്താണ് എന്ന് ദൂഷണം എന്താണ് എന്ന് വ്യക്തമായിട്ട് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല.
But it seems to me that when people knew something is the Holy Spirit and they resisted it, that is when they were in that danger.
പരിശുദ്ധാത്മാവിൽ നിന്നാണ് ഒരു കാര്യം വരുന്നതെന്ന് അറിയുകയും അതിനെ അറിഞ്ഞിട്ടും അതിനെ എതിർത്ത് നിൽക്കുന്നതാണ് പരിശുദ്ധാത്മാവിനെ ഈ രീതിയിൽ ദുഷിക്കുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്.
സോ ഇൻ അവർ ടൈം ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ലൈക്ക് ദിസ്.
നമ്മുടെ ഈ കാലയളവിൽ ഞാൻ അതിനെ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്.
ഇഫ് യു റെസിസ്റ്റ് വാട്ട് യു നോ ടു ബി ദ വോയ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്,
ദൈവശബ്ദം എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാമെന്നിരിക്കെ നിങ്ങൾ തുടർമാനമായിട്ട് ആ ശബ്ദത്തെ നിങ്ങൾ എതിർത്തുകൊണ്ടിരുന്നു.
And you keep on resisting it.
നിങ്ങൾ തുടർമാനമായിട്ട് ആ ശബ്ദത്തെ എതിർത്തുകൊണ്ട് നിൽക്കുന്നു.
God is very merciful.
ദൈവം വളരെ കരുണയുള്ളവനാണ്.
But there's a verse, Genesis 6.
ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൽ ഇങ്ങനെയൊരു വാക്യമുണ്ട്.
Which says, verse 3. My spirit will not strive with man forever.
യഹോവ ഇപ്രകാരം പറയുന്നു, മനുഷ്യൻ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. ദൈവം നമ്മോട് വാദിക്കുന്നതിന് ഒരു പരിധിയുണ്ട്.
There he gave 120 years limit.
അവിടെ 120 സംവത്സരത്തിന്റെ ഒരു അവിടെ ഒരു ഒരു കാലയളവ് ദൈവം പറഞ്ഞു.
In the same verse.
ആ വാക്യത്തിൽ തന്നെ.
So after that, God said, finish, that's over.
അത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ദൈവം ആ പരിധി.
Then he judged the world.
അതിനുശേഷം
വിധിച്ചു. With all of us also, if you keep resisting the Spirit, God says, my Spirit will not strive with you forever.
തുടർമാനമായിട്ട് നാം ദൈവത്തിന്റെ ആത്മാവിനെ ഇപ്രകാരം എതിർത്തുകൊണ്ടിരുന്നാൽ ദൈവം നമ്മോട് തുടർന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയില്ല.
That means you keep on sinning, resisting the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തെ തിരിച്ചുകൊണ്ട് നാം തുടർമാനമായിട്ട് പാപത്തിൽ തുടരുകയാണെങ്കിൽ,
it is more dangerous if you sit in a church like this where you are constantly being preaching against sin.
പാപത്തിനെതിരെ പ്രകാരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഭയിലിരുന്ന് നിങ്ങൾ പാപത്തിൽ തുടരുകയാണെങ്കിൽ അത് വളരെ അപകടകരമാണ്.
Then like there's a red line drawn in front of you, you go closer, closer, closer. One day you cross it, then you're finished.
നിങ്ങൾ അവിടെ അതാ അവിടെ ഒരു ചുവന്ന വരയുണ്ട്, നിങ്ങൾ മറികടക്കുവാൻ പാടില്ലാത്ത, നിങ്ങൾ അതിനടുത്തേക്ക് അടുത്തേക്ക് അടുത്തേക്ക് പോകുന്നു, അതിനെ തുടർന്ന് ചുവന്ന വരയും തണ്ടും നിങ്ങളുടെ ജീവിതം തന്നെ
പാടാവും.
നിങ്ങൾ ആ ചുവന്ന രേഖ താണ്ടിയോ എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും?
യു വിൽ ഹാവ് നോ മോർ ഡിസയർ ടു റിപ്പെന്റ് ഓഫ് യുവർ സിൻ.
നിങ്ങളുടെ പാപത്തെ കുറിച്ച് അനുഗമിക്കുവാനുള്ള താല്പര്യം നിങ്ങൾക്ക് അശേഷം നഷ്ടപ്പെടും.
ഐ തിങ്ക് ഐ ഹാവ് മെറ്റ് ഓൺലി വൺ ഓർ ടു പീപ്പിൾ ലൈക് ദാറ്റ് ഇൻ മൈ ലൈഫ്.
എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെയുള്ള ഒന്നോ രണ്ടോ പേരെ മാത്രമേ കണ്ടിട്ടുള്ളൂ.
ഗോഡ് ഈസ് വെരി മെർസിഫുൾ.
കാരണം ദൈവം വളരെ കരുണയുള്ളവനാണ്.
സോ ദ വേ ടു നോ ഈസ് ദാറ്റ് യു ഹാവ് നോ മോർ ഡിസയർ ഫോർ റിപ്പന്റൻസ്.
നിങ്ങൾക്ക് അനുതാപത്തിനായിട്ട് താല്പര്യം അശേഷമില്ല എന്ന് കാണുമ്പോഴാണ് നിങ്ങൾ അത് മനസ്സിലാക്കുന്നത്.
ദാറ്റ് യു ഹാവ് സിൻഡ് അഗൈൻസ്റ്റ് ദി ഹോളി സ്പിരിറ്റ്.
നിങ്ങൾ പരിശുദ്ധാത്മാവിന് ഒക്കെ പാപം ചെയ്തിട്ടുണ്ട്.
ഹൗ ഡു വി നോ വാട്ട് യു ആർ ഡൂയിങ് ഇസ് അക്കോർഡിംഗ് ടു ഗോഡ്സ് വിൽ?
നാം ചെയ്യുന്ന ഒരു കാര്യം ദൈവഹിതപ്രകാരമാണ് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും?
ദേർസ് എ ബുക്ക് ഓഫ് മൈൻഡ് കോൾഡ് ഫൈൻഡിംഗ് ഗോഡ്സ് വിൽ.
ദൈവഹിതം എങ്ങനെ കണ്ടെത്താം എന്ന് ഉള്ള ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്.
ഇറ്റ്സ് ഇൻ മലയാളം ആൾസോ, യു കൻ റീഡ് ഇറ്റ്.
അത് മലയാളത്തിലും ആ പുസ്തകമുണ്ട്.
ഇറ്റ് എക്സ്പ്ലെയിൻസ് ക്ലിയർലി,
വളരെ വ്യക്തമായിട്ട്.
ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രം ദ ബൈബിൾ,
ഒന്നാമതായിട്ട് ദൈവവചനത്തിൽ നിന്ന്.
ദി അഡ്വൈസ് ഓഫ് ഗോഡ്ലി പീപ്പിൾ,
ദൈവഭക്തരായ ആളുകളുടെ ഉപദേശത്തിലൂടെ.
Circumstances where God is opening or closing a door.
സാഹചര്യങ്ങളിലൂടെ ദൈവം ഒരു വാതിൽ തുറക്കുന്നു അടയ്ക്കുന്നു.
And the witness of the Holy Spirit in your spirit.
നിങ്ങളുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യത്തിലൂടെ.
And you can read it more fully in that book.
ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് വായിക്കുവാൻ കഴിയും.
Okay. Now, is there anything wrong if you have fellowship with worldly Christians, especially those who do not bridle their tongue? How to avoid them?
ലോകമയത്വമുള്ള ക്രിസ്ത്യാനികളുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് എന്തെങ്കിലും തെറ്റുണ്ടോ, പ്രത്യേകിച്ച് നാവിൽ നിയന്ത്രണമില്ലാത്ത ആളുകളോടൊപ്പം?
See, when you have worldly friends, it's like tug of war.
നിങ്ങളുടെ ലോകമയത്വമുള്ള ഇപ്രകാരമുള്ള സുഹൃത്തുക്കൾ അത് ഒരു വടം വലി പോലെയാണ്.
You pull the rope. The other person pulls the rope.
നിങ്ങൾ ഈ ഒരു ഈ വടം ഒരു സ്ഥലത്തു നിന്ന് വലിക്കുന്നു, അപ്പുറത്തു നിന്നും അവരങ്ങോട്ട് വലിക്കുന്നു.
And if you find that you are pulling the worldly friends toward Christ, hold on to the rope.
നിങ്ങൾ ഈ ലോകമയത്തുമുള്ള ക്രിസ്ത്യാനികളെ ക്രിസ്തുവിലേക്കാണ് നിങ്ങൾ വലിച്ചുകൊണ്ടുവരുന്നതെങ്കിൽ നിങ്ങൾ ഇവനെ കയറിൽ പിടിച്ചുകൊണ്ട്
സ്ലോലി
മെല്ലെയാണെങ്കിലും നിങ്ങൾ അവരെ ഇങ്ങോട്ടേക്കാണ് പറ്റുകൊണ്ട് വരുന്നതെങ്കിൽ
ഇഫ് യു ഫൈൻഡ് ദാറ്റ് ദേ ആർ പുള്ളിങ് യു ടുവേർഡ്സ് ദ വേൾഡ്
എന്നാൽ അവർ നിങ്ങളെ ലോകത്തിലേക്കാണ് വലിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ
ഡ്രോപ്പ് ദ റോപ്പ് ആൻഡ് റൺ
നിങ്ങൾ ആ പിടിവിട്ട് ഓടുക
ഡോണ്ട് കീപ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് സച്ച് പീപ്പിൾ
അങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾ സഹിത്വം ആചരിക്കരുത്
ഹൗ ടു ഒബേ ദി ഓൾഡ് ടെസ്റ്റമെന്റ്
പഴയ നിയമം എങ്ങനെയാണ് അനുസരിക്കുക
ഓൾഡ് ടെസ്റ്റമെന്റ് സീ ദാറ്റ് ഓൾഡ് ടെസ്റ്റമെന്റ് ഇസ് 39 ബുക്സ്
പഴയ നിയമം 39 പുസ്തകങ്ങളാണ്
ദി ഓൾഡ് കവനന്റ് ഇസ് വാട്ട് ഗോഡ് മേഡ് വിത്ത് ഇസ്രായേൽ
എന്നാൽ ഇസ്രായേലിനോട് ദൈവം ചെയ്തത് പഴയ നിയമമാണ്
ദാറ്റ് ഹാസ് 613 കമാൻഡ്മെന്റ്സ്
613 കൽപ്പനകൾ ഉണ്ടായിരുന്നു
എക്സഡസ് നമ്പേഴ്സ് ഡ്യൂട്രോണമി ആൻഡ് ഓൾ ദാറ്റ്
അവിടെ ഈ ഉറപ്പാട് ലേവ്യസം
ചെയ്തു ഡോണ്ട് ഹാവ് ടു ഒബേ എനി ഓഫ് ദോസ്
അതൊന്നും നാം അനുസരിക്കേണ്ട ആവശ്യമില്ല
യു ഒബേ ദ ഹോളി സ്പിരിറ്റ് ഇൻ ദ ന്യൂ കവനന്റ് യു വിൽ ഒബേ എവരിതിങ് ദാറ്റ് ഗോഡ് ഹാസ് വാണ്ട്സ് യു ടു ഡു
നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പനകൾ പുതിയ നിയമത്തിലെ ദൈവത്തിന്റെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾ പഴയ നിയമത്തിലുള്ളതും എല്ലാം നിങ്ങൾ അനുസരിക്കുന്നവരായിരിക്കും
ബിക്കോസ് യു ഒബേ ദ സ്പിരിറ്റ് ഓഫ് ഇറ്റ്
കാരണം അതിന്റെ ആത്മാവിനെ നിങ്ങൾ അനുസരിക്കുന്നവരായിരിക്കും
ഓക്കെ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ട്രൂ ഗ്രേസ് ഓഫ് ഗോഡ് ആൻഡ് ദ ലോ
യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ കൃപയും ന്യായപ്രമാണവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്
ബേസിക്കലി ഇൻ ദ ലോ മാൻ ട്രൈസ് ടു പ്ലീസ് ഗോഡ് ആൻഡ് ഡസ് നോട്ട് സക്സീഡ്
ന്യായപ്രമാണത്തിൽ മനുഷ്യൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നു അവൻ അതിൽ വിജയിക്കുന്നില്ല
ട്രൈസ് ടു ഒബേ ഗോഡ്സ് കമാൻഡ്മെന്റ്സ് ആൻഡ് ഫെയിൽസ്
അവൻ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുവാനായിട്ട് ശ്രമിക്കുന്നു അവൻ പരാജയപ്പെടുന്നു
ഇൻ ഗ്രേസ് ഗോഡ് ഹെൽപ്സ് അസ് ടു ഒബേ ദ സെയിം കമാൻഡ്മെന്റ്സ് അറ്റ് എ ഹയർ ലെവൽ
അതിലും ഉയർന്ന നിലവാരത്തിലുള്ള ഈ കൽപ്പനകളെ അനുസരിക്കുവാനായിട്ട് ദൈവം നമ്മെ ശക്തീകരിക്കുന്നു അതാണ് കൃപയിൽ സംഭവിക്കുന്നത്
ലൈക്ക് സംബഡി സെഡ്
അല്ലെങ്കിൽ ഒരാൾ പ്രകാരം പറഞ്ഞതുപോലെ
ദ ലോർഡ് കമാൻഡ്സ് അസ് ടു റൺ ബട്ട് ഡസ് നോട്ട് ഗിവ് അസ് ഫീറ്റ് ഓർ ഹാൻഡ്
ന്യായപ്രമാണം നമ്മൾ ഓടുവാൻ പറയുന്നു പക്ഷേ ന്യായപ്രമാണം നമുക്ക് ഓടുവാനുള്ള കാലുകളെയോ കരങ്ങളെയോ ഒന്നും തരുന്നില്ല
ദ ഗോസ്പൽ കമാൻഡ്സ് അസ് ടു ഫ്ലൈ ബട്ട് ഗിവ്സ് അസ് വിംഗ്സ്
കൃപ സുവിശേഷം നമുക്ക് നമ്മോട് പറക്കുവാനായിട്ട് പറയുന്നു പറക്കുവാനായിട്ട് പറയുമ്പോൾ നമുക്ക് ചിറകുകൾ തന്നിട്ടാണ് നമ്മോട് പറക്കുവാനായിട്ട്
ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രേസ് ആൻഡ് ലോ
ന്യായപ്രമാണവും കൃപയും തമ്മിലുള്ള വ്യത്യാസം അതാണ്
ഹൗ ടു സ്റ്റാൻഡ് ഇൻ ദ ഫ്രീഡം ഇൻ ക്രൈസ്റ്റ് ആൻഡ് നോട്ട് ദി സബ്ജക്ട്സ് ടു ദി സ്ലേവറി ഓഫ് ദി ലോ അഗൈൻ
ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിൽ വീണ്ടും കുടുങ്ങാതെ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിൽ എങ്ങനെയാണ് തുടരുവാൻ കഴിയുക
സീ ദാറ്റ് ഇഫ് യു ലുക്ക് അറ്റ് ഗോഡ്സ് കമാൻഡ്മെന്റ്സ് ആസ് ദി സ്പിരിറ്റ് ഓഫ് ദൗ ഷാൾട്ട് ഡു ദിസ് ആൻഡ് ദൗ ഷാൾട്ട് നോട്ട് ഡു ദിസ് ആൻഡ് I'm living in a tension. God is telling me not to do this and not to do that.
അത് ചെയ്യണം അത് ചെയ്യരുത് എന്നൊക്കെ ദൈവം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഭയത്തിലും ടെൻഷനിലുമാണ് നിങ്ങൾ നിൽക്കുന്നത്
I'm like a little child, you know, who the father is trying to stop him from doing evil things. Don't take that knife, don't take that scissors, and he's very upset.
ഒരു കൊച്ചുകുഞ്ഞിനെ പോലെയാണ് പിതാവ് പറയുന്നു ആ കത്തി എടുക്കരുത് ആ കത്രിക എടുക്കരുത് അവിടെ വെച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഉള്ള ഒരു കുഞ്ഞിനെ പോലെ
ബട്ട് വെൻ വി ആർ ഓൾഡർ വെൻ വി ആർ മെച്ചുവർഡ്
എന്നാൽ നമുക്ക് കുറച്ചുകൂടെ പ്രായമായി കഴിഞ്ഞ് നാം പക്വതയുള്ളവരായിരിക്കുമ്പോൾ
അവോയ്ഡ് ഹാംഫുൾ തിങ്സ് ഇസ് നാച്ചുറൽ വി അണ്ടർസ്റ്റാൻഡ് ഐ ഷുഡ്ന്റ് പുട്ട് മൈ ഫിംഗർ ഇൻ ടു എ പ്ലഗ് സോക്കറ്റ്
അവിടെ ഒരു പ്ലഗ് സോക്കറ്റിൽ എന്റെ വിരൽ കൊണ്ടുപോയി ഞാൻ ഇടരുത് എന്നുള്ളത് നമുക്കറിയാം
ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ടെൽസ് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ യു
പശുതത്വം നമ്മോട് പറയും അത് നിനക്ക് ചേർന്നതല്ല നല്ലതല്ല
ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ യു ടു സ്റ്റീൽ ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ യു ടു ടെൽ ലൈസ് ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ യു ടു ലസ്റ്റ്
അവിടെ നീ മോഷ്ടിക്കുന്നത് നീ കളവ് പറയുന്നത് നീ മോഹിക്കുന്നത് നീ കത്രി കൊണ്ട് കളിക്കരുത് എന്ന് പറയുന്നത് പോലെയാണ് അല്ലെങ്കിൽ നീ ആ സോക്കറ്റിൽ വിരൽ ഇടരുത് എന്ന് പറയുന്നത് പോലെയാണ്
ഫോർ എ ചൈൽഡ് യു ഹാവ് ടു കമാൻഡ് ഇറ്റ്
ഒരു കുഞ്ഞിനോട് നീ കൽപ്പിക്കണം
എ ഗ്രോൺ അപ്പ് പേഴ്സൺ ഓട്ടോമാറ്റിക്കലി അവോയ്ഡ്സ് ഇറ്റ് ബിക്കോസ് ഹി അവോയ്ഡ്സ് ഓൾ ഡേഞ്ചറസ് തിങ്സ്
പ്രായം പൂർത്തിയായ പക്വതയുള്ള ഒരു വ്യക്തി അത് സാധാരണഗതിയിൽ സ്വാഭാവികമായിട്ടും ഒഴിവാക്കും
ഡോണ്ട് ഗെറ്റ് ബാക്ക് ഇൻ ടു ദി സ്പിരിറ്റ് ഓഫ് ദി ലോ ആൻഡ് ഫീൽ ദാറ്റ് ഗോഡ് ഇസ് എ ടൈറന്റ് ടു ടെൽ യു നോട്ട് ടു ഡു ദിസ് ഓർ ദാറ്റ്
അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു പോലീസുകാരനെ പോലെ ദൈവം നിങ്ങളെ ദൈവത്തെ നിങ്ങൾ കാണാതെ സ്വാതന്ത്ര്യത്തോടെ കാര്യങ്ങൾ
ചെയ്യുക ആസ് എ ടീച്ചർ ഡോണ്ട് ബി എ പോലീസ്മാൻ ടു അദർ പീപ്പിൾ ആൾസോ
അതുപോലെ തന്നെ നിങ്ങൾ ഒരു പ്രസംഗകനാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു പോലീസുകാരനെ പോലെ നിങ്ങൾ മറ്റുള്ളവരോട്
പെരുമാറാറുണ്ട്
എന്നെ പറയുകയുണ്ടായല്ലോ നിങ്ങൾ ഒരു പിതാക്കന്മാരുടെ ഹൃദയമുള്ളവരായിരിക്കും
ഹൗ ടു ബി ദ ഹെഡ് ഓഫ് ദ ഹോം ആസ് എ ഹസ്ബൻഡ് ഇഫ് ഐ അലൗഡ് മൈ വൈഫ് ടു റൂൾ ഫോർ എ ലോങ് ടൈം
എന്റെ ഭാര്യ എന്റെ ഭവനത്തെ ദീർഘകാലം അത് ഭരിച്ചുകൊണ്ട് ഇരിക്കണമെങ്കിൽ എനിക്ക് എങ്ങനെ ഒരു തലയായിട്ട് വീട്ടിൽ ഇരിക്കുവാൻ കഴിയും
നൗ ഫസ്റ്റ് ഓഫ് ഓൾ സിസ്റ്റേഴ്സ് ഡോണ്ട് ട്രൈ ടു ഗസ് ഇഫ് ദിസ് ഇസ് യുവർ ഹസ്ബൻഡ് ഹു റോട്ട് ദിസ്
സഹോദരി ആദ്യമായിട്ട് ഇത് നിങ്ങളുടെ ഭർത്താവാണോ എഴുതിയത് എന്ന് നിങ്ങൾ ഊഹിക്കാതിരിക്കുക.
Because there are many wives who try to box their husband.
പല സഹോദരിമാരും അവരുടെ ഭർത്താക്കന്മാരെ ധരിക്കുന്നവരായിട്ടുണ്ട്.
But God has appointed the man to be the leader.
ദൈവം പുരുഷനെ ഒരു നേതാവായിട്ട് തലവനായിട്ട് ദൈവം നിയമിച്ചിരിക്കുകയാണ്.
Must guide the home spiritually.
അദ്ദേഹം കുടുംബത്തെ ആത്മീയമായിട്ട് വഴി നടത്തണം.
Bring up the children.
കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരണം.
But if the father is a useless father, then like Timothy's mother, the mother has to bring up Timothy.
എന്നാൽ പിതാവ് ഉത്തരവാദിത്വബോധമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ തിമത്തിയുടെ അമ്മ തിമത്തിയവനെ വളർത്തിക്കൊണ്ടുവന്നതുപോലെ അമ്മ ഉത്തരവാദിത്വം
എടുക്കണം. ഭർത്താവ്
ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യും? ഭാര്യ ജോലിക്ക് പോയി കുടുംബത്തെ പുലർത്തണം.
The way a man can get the headship of the house is by himself being under the headship of Christ.
ക്രിസ്തുവിന്റെ തലയാകുന്ന ക്രിസ്തുവിന്റെ കീഴിൽ നിൽക്കുന്ന ഒരു ഭർത്താവിന് മാത്രമേ ശരിയാമണ്ണം ഒരു കുടുംബത്തിന്റെയും
തലവനായിരിക്കും.
നിങ്ങൾ നിങ്ങളുടെ അധികാരത്തെ കുടുംബത്തിൽ സ്ഥാപിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ദൈവവും നിങ്ങളെ പിന്താങ്ങും.
I want to request all wives, please don't go home and ask your husband, did you write that question?
വീട്ടിൽ ചെന്ന് നിങ്ങളാണോ ജോലി എഴുതിയെന്ന് ഭർത്താക്കന്മാരോട് ചോദിക്കരുതെന്ന് ഞാൻ ഭാര്യമാരോട് ഓർപ്പിക്കുന്നു.
I don't want to create strife in the home.
വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്.
You decide whether you are living in obedience to God, that's all.
നിങ്ങൾ ദൈവവചനത്തിന്റെ അനുസരണത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത് എന്ന് നിങ്ങൾ തീരുമാനിക്കുക.
How to be baptized in the Holy Spirit and stable again in faith. It's not, I hit rock bottom and I feel condemned, what to do to come back to my first love.
എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു പരാജയമാണ് എന്ന് എനിക്ക് തോന്നുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിക്കുന്നത് എങ്ങനെയാണ്? എന്റെ ജീവിതത്തിൽ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക.
Confess every known sin.
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പാപം എന്ന് ബോധ്യമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും.
Forgive everybody you have harmed, who has harmed you.
നിങ്ങളെ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ അവരോടൊക്കെ നിങ്ങൾ ക്ഷമിക്കുക.
Forgiveness from those you have harmed.
നിങ്ങൾ ആരോടെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കുക.
Yield every area of your life to God.
നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ദൈവത്തിന് നിറയുവാനായിട്ട് നിങ്ങൾ
നിങ്ങൾ
ദാഹത്തോടെ അന്വേഷിക്കുക.
Cry out to God for it. You don't have to go to a meeting. You can do it at home.
നിങ്ങൾ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് അതിനുവേണ്ടി ചെയ്യുവാനായിട്ട് കഴിയും. നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹത്തോടെ അന്വേഷിക്കുക.
Every true experience I've had in my life, I had at home, not in any meeting.
എനിക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ സത്യമായിട്ടുള്ള ആത്മീയ അനുഭവങ്ങളും എന്റെ ഭവനത്തിലാണ്. എനിക്ക് ഒരു മീറ്റിംഗിൽ വെച്ചല്ല.
Being born again, filled with the Spirit, everything.
വീണ്ടും ജനനം, ആത്മാവിനാലുള്ള നിറവ് എല്ലാം.
I'm afraid of experiences that people get in an emotional, clapping, shouting type of meeting because it may not be from God.
പലപ്പോഴും ഒരു മീറ്റിംഗിൽ കൈയടിച്ച് പാട്ടുപാടി വൈകാരികമായ തലത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഇപ്രകാരമുള്ള അനുഭവങ്ങൾ പലപ്പോഴും എനിക്ക് അതിനെക്കുറിച്ചൊക്കെ സംശയങ്ങളുണ്ട്. കാരണം അത് ചിലപ്പോൾ ദൈവത്തിൽ
നിന്നായിരിക്കണമല്ലോ.
മനുഷ്യന്റെ വികാരവും ദൈവത്തിന്റെ ആത്മാവും തമ്മിൽ പലപ്പോഴും ആളുകൾ വ്യത്യാസപ്പെട്ട്
കാണാറില്ല.
പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിക്കുവാനായിട്ട് നിങ്ങൾ ഡ്രം അടിക്കുകയോ തുടർമാനമായിട്ട് ഡ്രം അടിക്കുകയോ ശബ്ദം ഉയർത്തുകയോ പാട്ട് പാടുകയോ
ചെയ്യേണ്ട.
നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നും ഒരു യഥാർത്ഥത്തിലുള്ള അനുഭവം വേണമെങ്കിൽ നിങ്ങൾ ദൈവത്തിന് മുമ്പാകെ തനിയെ നിങ്ങളുടെ ഭവനത്തിൽ ദൈവത്തിന് മുമ്പാകെ
മുട്ടുപടുക.
പലപ്പോഴും ഇങ്ങനെയുള്ള വൈകാരിക തലത്തിലുള്ള പെന്തക്കോസ്ത് മീറ്റിംഗുകളിൽ പോയാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ചില വൈകാരികമായ അനുഭൂതികളായിരിക്കും നിങ്ങൾ
ലഭിക്കുന്നത്.
അങ്ങനെയുള്ള അനുഭൂതികൾ അനുഭവങ്ങൾ
ലഭിക്കാതിരിക്കുന്നതാണ്.
അത് എന്ത് ആത്മാവാണെന്ന് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്.
It's important to obey God's word if you want to be filled with the Holy Spirit.
പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിറയപ്പെടണമെങ്കിൽ ദൈവവചനം നിങ്ങൾ അനുസരിക്കേണ്ടത് പ്രാധാന്യമുള്ള കാര്യമാണ്.
Okay. How do you love your wife as our own body? Is it by obeying all that she says?
ഭാര്യയെ സ്വന്തം ശരീരമായിട്ട് എങ്ങനെയാണ് സ്നേഹിക്കുക? അവൾ പറയുന്നതൊക്കെ അനുസരിക്കുന്നതിലൂടെയാണോ?
You ask yourself whether your head is obeying everything that your body says.
നിങ്ങളുടെ ശരീരം പറയുന്നതൊക്കെ നിങ്ങളുടെ തല കേൾക്കുന്നുണ്ടോ, അനുസരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക.
The body is obeying. When the head says move, it moves.
തല പറയുന്നു മുമ്പോട്ട് പോകാനെന്ന് പറയുമ്പോൾ ശരീരം അനുസരിക്കുന്നു.
But the head cares for the body. If it is hurt or injured, it does.
എന്നാൽ തല ശരീരത്തിന് എന്തെങ്കിലും മുറിവ് പറ്റിയാൽ, എന്തെങ്കിലും കേട് പറ്റിയാൽ ശരീരത്തെ കുറിച്ച് കരുതൽ ഉള്ളവനാണ്.
You have to care for your wife, but you don't have to obey her.
നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു കരുതലുള്ളവളായിരിക്കണം, പക്ഷേ അവൾ പറയുന്നത് എല്ലാം അനുസരിക്കേണ്ടതില്ല.
Okay, how do we give up the only freedom we have ever known to receive the true freedom in Christ?
കർത്താവിലുള്ള സത്യത്തിലുള്ള സ്വാതന്ത്ര്യം, യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായിട്ട് നമുക്ക് ഇതുവരെ അനുഭവിച്ചിട്ടുള്ള സ്വാതന്ത്ര്യം എങ്ങനെയാണ് വിട്ടുകളയുക?
What we call freedom in our life at the moment is freedom to sin.
ഇന്ന് നാം നമ്മുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം എന്ന് വിളിക്കുന്ന കാര്യങ്ങൾ അത് പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ്.
ഫ്രീഡം ടു ഹേർട്ട് അദർ പീപ്പിൾ,
മറ്റുള്ളവരെ മുറിപ്പെടുത്തുവാനുള്ള സ്വാതന്ത്ര്യം.
ഫ്രീഡം ടു ഹാവ് ബിറ്റർനെസ് ആൻഡ് ജലസി ആൻഡ് സ്ട്രൈഫ് ആൻഡ് ഓൾ ദാറ്റ്.
കയ്പും അസൂയയും വാഗ്വാദവും ഒക്കെ വച്ചു പുലർത്തുവാനുള്ള സ്വാതന്ത്ര്യം.
ഇറ്റ്സ് ലൈക് ഫ്രീഡം ടു ഗെറ്റ് ഡിസീസസ്.
രോഗം നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സ്വാതന്ത്ര്യം പോലെ.
ബട്ട് ട്രൂ ഫ്രീഡം ഇസ് ദ ഫ്രീഡം ടു ബി ഹെൽത്തി.
യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യം, പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, പാപത്തിൽ നിന്ന് ഞാൻ വേർപെട്ട് നിൽക്കുവാനുള്ള സ്വാതന്ത്ര്യം.
For me it came like this. For me it came like this.
എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഇപ്രകാരമായിരുന്നു.
I first of all saw that the most wonderful, perfect life that anyone lived on this earth was Jesus Christ.
ഈ ലോകത്തിൽ ഒരു വ്യക്തി ജീവിച്ച ഏറ്റവും മനോഹരമായ നല്ല ജീവിതം യേശുക്രിസ്തുവിന്റെ ജീവിതമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
He did not make money, he did not become famous, he did not become a great worldly leader.
അവൻ പണമുണ്ടാക്കിയില്ല, അവൻ പ്രശസ്തനായില്ല, ഈ ലോകത്തിലെ ഒരു വലിയ വ്യക്തിയായിട്ട് അവൻ മാറിയില്ല.
And he was misunderstood, criticized and killed.
അവൻ ആളുകളെ തെറ്റിദ്ധരിക്കപ്പെട്ടു, ആളുകൾ അവനെ ദുഷിച്ചു, ആളുകൾ അവനെ
ക്രൂശിച്ചു.
ഈ ലോകം കണ്ട ഏറ്റവും പൂർണ്ണതയുള്ള വ്യക്തിയുള്ള
ദൈവമേ,
അപ്രകാരമുള്ള ഒരു ജീവിതം എനിക്ക് വേണം.
It will take time, I know, but little by little by little, I want to live like that.
സമയം എടുത്തേക്കാം കർത്താവെ, എന്നാൽ ക്രമേണ ക്രമേണ അങ്ങനെയുള്ള
forgive everybody like that.
എല്ലാവരെയും അതുപോലെ എനിക്ക് ക്ഷമിക്കണം.
I want to stand for the truth like that.
അപ്രകാരം സത്യത്തിന് വേണ്ടി ഒരു നിലപാടെടുക്കണം കർത്താവെ.
If I have to die, I'm willing to die for the truth.
കർത്താവെ, ഞാൻ സത്യത്തിന് വേണ്ടി മരിക്കണമെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്.
I will not live in fear of any man.
ഒരു മനുഷ്യനോടുമുള്ള ഭയത്തിൽ ഞാൻ ജീവിക്കില്ല.
Because I fear God.
കാരണം ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു.
I want to live like Jesus did.
യേശുക്രിസ്തു ജീവിച്ചതുപോലെ ഞാൻ ജീവിക്കും.
The dignity of a king even when persecuted.
പീഡിപ്പിക്കപ്പെട്ടപ്പോൾ പോലും ഒരു രാജാവിനെ പോലെ മാന്യതയോടെ കളി ഉയർത്തി നിന്ന യേശു.
When Pilate the governor said, don't tell no, I have power to kill you or release you.
നിന്നെ കൊല്ലുവാനും നിന്നെ വെറുതെ വിടുവാനും എനിക്ക് അധികാരമുണ്ട് എന്ന് പീലാത്തോസ് പറഞ്ഞപ്പോൾ
Jesus didn't get scared.
യേശുക്രിസ്തു അവരെ ഭയപ്പെട്ടില്ല.
Please don't kill me.
എന്നെ ദയവായിട്ട് കൊല്ലല്ലേ എന്ന് പറഞ്ഞില്ല.
He stood there like a king.
ഒരു രാജാവിനെ പോലെ അവിടെ എഴുന്നേറ്റ് നിന്നു.
And Pilate was the prisoner sitting on the throne.
അവിടെ സിംഹാസനത്തിലാണ് ഇരിക്കുന്നതെങ്കിലും അവിടെ യഥാർത്ഥത്തിൽ
Pilate was a scared prisoner.
അവിടെ ഭയത്തോടെ ജയിലറയിൽ ഇരുന്നത് സിംഹാസനത്തിലാണ് ഇരുന്നതെങ്കിലും
Jesus said, you have no power over me.
നിനക്ക് എന്റെ മേലൊരു അധികാരവുമില്ല എന്ന് യേശുക്രിസ്തു.
Except what my father has given you.
ദൈവം എന്റെ പിതാവ് നിനക്ക് തന്നതല്ലാത്ത ഒരു അധികാരവും നിനക്കില്ല.
That is the authority that we have.
നമുക്കുള്ള അധികാരം അതാണ്.
Nobody can touch us. We don't have, we are not afraid.
നിങ്ങൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല, ആർക്കും നമ്മെ തൊടുവാൻ കഴിയുകയില്ല.
The end times are near. What about all these stories we hear about heaven and all? Don't believe all those stories.
അന്ത്യകാലത്തെ പലതരത്തിലുള്ള കഥകൾ സ്വർഗത്തെക്കുറിച്ചും മറ്റും പലതും കേൾക്കുന്നല്ലോ. കേൾക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിശ്വസിക്കാതിരിക്കുക.
Believe all the stories about heaven in the Bible. That is enough.
ബൈബിളിൽ സ്വർഗത്തെക്കുറിച്ച് പറയുന്ന കഥകൾ, സംഭവങ്ങൾ നിങ്ങൾ വിശ്വസിക്കുക, അത് മാത്രം മതി.
I am born again believer. God is helping me to know the truths that our church holds.
എന്നൊരു വീണ്ടും ജനിക്കപ്പെട്ട ജനിച്ച വിശ്വാസിയാണ്. സഭയിൽ കേൾക്കുന്ന സത്യങ്ങൾ
experience God in his fullness.
ദൈവത്തെ അവന്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ എനിക്ക് കഴിയുന്നില്ല.
Lack the fear of God.
എനിക്ക് ദൈവഭയം കുറവാണ് എന്ന് ഞാൻ കാണുന്നു.
It's the Holy Spirit that brings the fear of God into us.
പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവ ഭയത്തെ
learn to hate sin.
പാപത്തെ വെറുക്കുവാൻ നാം അഭ്യസിക്കണം.
The way I got it was by meditating on the cross, like I said yesterday, where Jesus was crucified because of my sin.
എന്റെ പാപത്തിനു വേണ്ടിയാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഞാൻ ധ്യാനിച്ചതിലൂടെയാണ് എനിക്ക് ഈ ഭയം എന്റെ ഹൃദയത്തിൽ.
I don't want to hate sin because I'm afraid God will punish me.
ദൈവം എന്നെ ശിക്ഷിക്കും എന്നതുകൊണ്ട് മാത്രം ദൈവത്തെ ഭയപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
There are two types of fear of God.
രണ്ട് തരത്തിലുള്ള ദൈവ ഭയമുണ്ട്.
One is the fear that God will hurt me.
ദൈവം എന്നെ ശിക്ഷിക്കും, ദൈവം എന്നെ ദണ്ഡിക്കും എന്നുള്ള ഭയം.
That is the wrong type of fear.
അത് ഒരു തെറ്റായ ഭയമാണ്.
It is an old covenant fear.
അതൊരു പഴയ ഉടമ്പടി പ്രകാരമുള്ള ഭയമാണ്.
But now I have the fear that I may hurt God.
എന്നാൽ ഞാൻ ദൈവത്തെ മുറിപ്പെടുത്തുമല്ലോ എന്നുള്ള ഒരു ഭയം.
That is the good fear of God.
അതാണ് യഥാർത്ഥത്തിലുള്ള ദൈവം.
I have a fear that by something I do, I may hurt God.
ഞാൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിലൂടെ അത് ദൈവത്തിന് മുറിവേൽക്കും എന്നുള്ള ഭയം.
Just like you can hurt your loving father by your conduct and bring dishonor to his name.
നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ നിങ്ങളെ സ്നേഹിക്കുന്ന പിതാവിന് നിങ്ങൾക്ക് മുറിവേൽപ്പിക്കുവാനും അദ്ദേഹത്തിന്റെ നാമത്തെ നിങ്ങൾക്ക് ദുഷിക്കുവാനും കഴിയും എന്നതുപോലെ തന്നെ.
Up to what age should children obey their parents? Should teenage sons obey?
എത്ര വയസ്സുവരെയാണ് കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കേണ്ടത്? ടീനേജ് പ്രായത്തിലുള്ള ഈ യുവാക്കൾ മാതാപിതാക്കളെ അനുസരിക്കണമോ?
Is your teenage son here? You are hoping that he will hear what I have to say?
ഞാൻ എന്താണ് പറയേണ്ടത്, ഞാൻ എന്തുത്തരം പറയും എന്ന് നിങ്ങൾ, നിങ്ങളുടെ മാതാപിതാക്കളായ നിങ്ങൾ, നിങ്ങളുടെ ടീനേജിലുള്ള യുവാവ് മകൻ ഇവിടെ ഉണ്ട്, ഞാൻ എന്ത് പറയുമെന്ന് നിങ്ങൾ കാത്തിരിക്കുകയാണോ?
I'll tell you the truth.
ഞാൻ സത്യം നിങ്ങളോട് പറയാം.
As long as the child is staying in the parents' home, they must obey.
കുഞ്ഞ് മാതാപിതാക്കളുടെ ഭവനത്തിൽ താമസിക്കുന്നിടത്തോളം അനുസരിക്കണം.
And even if they are studying away in a college, but dependent on their parents, they must obey.
കോളേജിൽ ദൂരെയൊരു സ്ഥലത്ത് മാറി താമസിക്കുകയാണെങ്കിലും മാതാപിതാക്കളെ ആശ്രയിച്ചാണ് അവര് അപ്രകാരം ചെയ്യുന്നത്.
Once they are on their own feet earning their own living,
സ്വന്തം കാലിൽ സ്വന്തം സമ്പാദ്യത്തോടെ ജീവിക്കുന്ന അവസരത്തിൽ,
they must still honor their parents. Till the end of their life, they must honor their parents.
അവരുടെ ജീവിതത്തിന്റെ അവസാനം വരെ മാതാപിതാക്കളെ അവർ ബഹുമാനിക്കണം.
They must care for them.
മാതാപിതാക്കൾക്ക് വേണ്ടി കരുതണം.
Respect them.
അവരെ ബഹുമാനിക്കണം.
Visit them.
അവരെ പോയി സന്ദർശിക്കണം.
But they don't have to obey them, particularly once they have married and set up their own home. They don't have to obey their parents.
എന്നാൽ അതിനുശേഷം അവര് മാതാപിതാക്കളെ അനുസരിക്കേണ്ടതില്ല. പ്രത്യേകിച്ചും അവര് വിവാഹിതരായി അവരുടെ സ്വന്തം കുടുംബം ആയതിനു ശേഷം.
Because the same Bible that says children obey your parents.
കാരണം ഈ വേദപുസ്തകം തന്നെയാണ് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുക എന്ന് പറയുന്നത്.
Also says in Genesis 2:24 that when a man gets married, he must leave his parents.
ഉൽപ്പത്തിപുസ്തകം 2:24 24 വാക്യത്തിൽ നാം ഇങ്ങനെയും വായിക്കുന്നു, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടു പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ച്.
So that is the time when you get married, you leave your parents and then you run your own life.
നിങ്ങൾ വിവാഹിതനാകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ വിട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആ രീതിയിൽ മുമ്പോട്ട്
കൊണ്ടുപോകും. Honor your parents.
എന്നാൽ അതിനുശേഷവും നിങ്ങൾ മാതാപിതാക്കളെ ബഹുമാനിക്കണം.
One of the greatest tragedies in India is this.
ഇന്ത്യയിലുള്ള ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം ഇതാണ്.
People get married and they are still attached to their parents.
വിവാഹം കഴിഞ്ഞ ശേഷവും തങ്ങളുടെ മാതാപിതാക്കളോട് ഒരു പറ്റുമാനമുള്ള കുഞ്ഞുങ്ങൾ.
You must love them and care for them till the end of your life.
നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം വരെ അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം.
And care for them.
അവർക്ക് വേണ്ടി നിങ്ങൾ കരുതണം.
If they are in financial need, you must help them.
അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ സഹായിക്കണം.
But once you are married, you don't have to obey them.
എന്നാൽ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞെങ്കിൽ അതിനുശേഷം നിങ്ങൾ അവരെ അനുസരിക്കേണ്ട ആവശ്യം.
They must not influence your married life.
നിങ്ങളുടെ കുടുംബ ജീവിതത്തെ സ്വാധീനിക്കാനായിട്ട് അവരെ അനുവദിക്കരുത്.
Husband and wife must together decide.
ഭാര്യയും ഭർത്താവും, ഭർത്താവും ഭാര്യയും ചേർന്ന് കാര്യങ്ങൾ
തീരുമാനിക്കണം. Our parents like to keep on giving advice.
കാരണം നമ്മുടെ മാതാപിതാക്കൾ തുടർമാനമായിട്ട് ഇപ്രകാരം ഉപദേശിച്ചുകൊണ്ടിരിക്കാൻ
താല്പര്യമുള്ളവരാണ്.
എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഭർത്തൃമാതാവ് കടന്നു വന്ന് വീടിനെ ഭരിക്കാനായിട്ട് തുടങ്ങുമ്പോൾ.
നോ, the husband must say, please don't interfere in our home. We love you, we care for you, but this is our home.
ഞങ്ങൾ അമ്മയെ ബഹുമാനിക്കുന്നു, ഞങ്ങൾ കരുതുന്നു, പക്ഷേ ഇത് ഞങ്ങളുടെ ഭവനമാണ്, ഇവിടെ കടന്നു വന്ന് ദയവായിട്ട് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, കൺഫ്യൂഷൻ ഉണ്ടാക്കരുത് എന്ന് സ്നേഹത്തോടെ പറയുവാനായിട്ട് ഭർത്താക്കന്മാർ പഠിക്കണം.
ദ മാൻ മസ്റ്റ് ടെൽ ഹിസ് മദർ.
പുരുഷൻ തന്റെ അമ്മയോട് അപ്രകാരം പറയണം.
ഹിസ് വൈഫ് കാൻ ടെൽ ഹർ മദർ ഇൻ ലോ ദാറ്റ്.
അമ്മയോട് മരുമകൾക്ക് അങ്ങനെ പറയുവാൻ കഴിയില്ല.
ദ മാൻ മസ്റ്റ് ബി ബോൾഡ് ആൻഡ് ടെൽ മദർ ദാറ്റ് പ്ലീസ് വി ലവ് യു കെയർ ഫോർ യു ബട്ട് പ്ലീസ് ലെറ്റ് അസ് റൺ അവർ ഓൺ ഹോം.
ഞങ്ങൾ അമ്മയെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, കരുതും, പക്ഷേ ഞങ്ങളുടെ കുടുംബജീവിതം അത് നടത്തുവാൻ ഞങ്ങളുടെ ഇടയിൽ കടന്നു.
I've seen so many homes, the man is an absolute coward, afraid to tell his mother and father what the Bible says.
ദൈവവചനം പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്റെ മാതാവിനോടും പിതാവിനോടും മാതാവിനോടും പറയുവാനായിട്ട് ഭയം ഉള്ള നടനില്ലാത്ത പുരുഷന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്.
And they don't mind seeing their poor wife suffer under the mother-in-law.
അമ്മയുടെ കീഴിൽ തങ്ങളുടെ പാവം ഭാര്യ കഷ്ടപ്പെടുന്നത് കണ്ട് അവരെ ചുമ്മാതിരിക്കും.
And especially if the mother-in-law cries a little, mother cries a little bit.
അമ്മ ഒന്ന് കരഞ്ഞാൽ പിന്നെ കാര്യമെല്ലാം തീർന്നു.
Oh son, I brought you up from childhood.
മോനെ, നിന്നെ ഞാൻ ചെറുപ്പം മുതൽ നിന്നെ ഇങ്ങനെ വളർത്തിയത്
എങ്ങനെയാണ്?
30 വർഷക്കാലം ഞാൻ നിന്നെ കൈവെള്ളയിൽ കൊണ്ടുവരുന്നു.
Now you just left me, you saw this girl 1 week and you're going after her.
ഞാൻ ഇപ്പോ ഈ പെൺകുട്ടിയെ കണ്ട് അവളുടെ പുറകെ പോവുകയാണോ?
You know her only for 1 week.
ഒരാഴ്ചയല്ലേ നിനക്ക് അവളെ അറിയത്തുള്ളൂ.
You just read Genesis 2:24.
ഉൽപ്പത്തി പുസ്തകം 2:24 നിങ്ങൾ വായിക്കുക.
Mom, I'm doing what God told me to do.
അമ്മേ, ഞാൻ ദൈവവചനം ദൈവം എന്നോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ.
Leave father and mother and be one with my wife.
അപ്പനെയും അമ്മയെയും വിട്ട് പിരിഞ്ഞ് നിന്റെ ഭാര്യയോട് പറ്റിച്ചേരുക.
But I will still love you and care for you.
എന്നാൽ ഞാൻ തുടർന്നും അമ്മയെ സ്നേഹിക്കും, ബഹുമാനിക്കും.
Okay, is wearing ornaments a sin? If not, why Pentecostal people can't wear his clarifier?
ആഭരണം ധരിക്കുന്നത് പാപമാണോ? പാപമല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പെന്തക്കോസ്റ്റുകാര് ഈ ആഭരണം ധരിക്കാത്തത്? അത് ദയവായിട്ട് എന്റെ
ഐ ആം നോട്ട് വറിഡ് വാട്ട് പെന്തക്കോസ്റ്റൽ പീപ്പിൾ ഡു.
പെന്തക്കോസ്റ്റുകാർ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് പ്രശ്നമില്ല.
ഐ വോണ്ട് നോ വാട്ട് ദ ബൈബിൾ സേസ്.
ദൈവവചനം എന്ത് പറയുന്നു എന്നതാണ് കാര്യം.
ഓൺലി ടു പാസേജസ് ഇൻ ദി ന്യൂ ടെസ്റ്റമെന്റ്.
പുതിയ നിയമത്തിൽ ഈ കാര്യം പരാമർശിക്കുന്ന രണ്ട് ഭാഗങ്ങൾ.
1 Timothy 2:9.
1 Timothy 2:9.
I want women to adorn themselves with proper clothing, modestly, discreetly, not with braided hair or gold or pearls or costly garments.
അവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുഖത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. പിന്നെ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല.
See, the emphasis there is dress modestly in simple clothes.
അവിടെയുള്ള ഊന്നൽ നിങ്ങൾ യോഗ്യമായ രീതിയിൽ വസ്ത്രം ധരിച്ച് ലളിതമായി വസ്ത്രം ധരിക്കുക.
Now I'll tell you what I have against Pentecostal people in this area.
ഈ മേഖലയിൽ പെന്തക്കോസ്തുകാരോടുള്ള എന്റെ എതിർപ്പ് ഞാൻ പറയാം.
You'll criticize a poor sister who wears an artificial 400 rupee earring. Artificial gold.
ഇവിടെ മുക്ക് പണ്ടമായിരിക്കുന്ന 400 രൂപയുള്ള എന്തെങ്കിലും ഒരു ആഭരണം ധരിക്കുന്ന ഒരു സ്ത്രീയെ നിങ്ങൾ കുറ്റപ്പെടുത്തും.
And that man's wife will be wearing a 15,000 rupee sari.
എന്നാൽ 15,000 രൂപ വിലയുള്ള ഒരു സാരി ആയിരിക്കും അദ്ദേഹത്തിന്റെ ഭാര്യ കൊടുത്തിരിക്കുന്നത്.
That is also mentioned here, costly garments.
എന്നാൽ അതും ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, വിലയേറിയ വസ്ത്രം.
But nobody talks about that.
എന്നാൽ ഈ വിലയേറിയ വസ്ത്രത്തെ കുറിച്ച് ആരും സംസാരിക്കാറില്ല.
The man also may be wearing some 15,000 rupee suit or dress or whatever it is.
15,000 രൂപ വിലയുള്ള സ്യൂട്ടോ ഡ്രസ്സോ ഒക്കെ ആയിരിക്കും പുരുഷനും ധരിച്ചിരിക്കുന്നത്.
ഡ്രൈവിംഗ് എ കാർ വിച്ച് കോസ്റ്റ് 15 lakhs.
15 ലക്ഷം രൂപ വിലയുള്ള കാറായിരിക്കും ഓടിക്കുന്നത്.
He is an absolute hypocrite.
ഇങ്ങനെയുള്ളവർ തീർത്തും കാപട്യക്കാരാണ്.
And they judge a poor sister for wearing 400 rupee earring.
400 രൂപ വിലയുള്ള ഏതെങ്കിലും ഒരു മുക്കുവണ്ടം ധരിക്കുന്ന ഒരു സ്ത്രീയെ അവർ കുറ്റപ്പെടുത്തും.
I have no respect for such hypocrites.
അങ്ങനെയുള്ള കാപട്യക്കാരെ ഓട് എനിക്ക് ഒട്ടും ബഹുമാനമില്ല.
What I tell people is, don't try to show off to other people.
മറ്റുള്ളവർക്ക് നിങ്ങളെ തന്നെ ഇങ്ങനെയുള്ള
ഡ്രസ് മോഡസ്റ്റ്ലി
നിങ്ങൾ ഉയർത്തി കാണിക്കാതിരിക്കുക. നിങ്ങൾ യോഗ്യമായ
1 Peter 3. Let not your adornments be external, braiding the hair, wearing gold jewelry, or putting on dresses.
നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വിശേഷ വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല.
There are many women who spend more money on one hairdressing than somebody spends on one earring.
ഒരു അവരുടെ ചെവിയിൽ കാതിൽ അവർ ധരിക്കുന്ന ഒരു ഇയർ റിംഗിനെ കാട്ടിലും വളരെയധികം കൂടുതൽ പണം തങ്ങളുടെ മുടി ശരിയാക്കാൻ വേണ്ടി
ചിലവഴിക്കാൻ
ഒറ്റ പ്രാവശ്യം.
This is all hypocrisy.
ഇതെല്ലാം കാവട്യമാണ്.
So I say, I leave it to the individual. Read these verses and obey them according to the light you have.
നിങ്ങൾ ഈ വാക്യങ്ങൾ വായിക്കുക, നിങ്ങൾക്കുള്ള വെളിച്ചത്തിനനുസരിച്ച് നിങ്ങൾ ഈ വാക്യങ്ങൾ അനുസരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. ഞാൻ ഈ കാര്യങ്ങൾ
അതിന്റെ
ഒരു നിങ്ങൾ വിലയേറിയ കാര്യങ്ങൾ വസ്തുക്കൾ ധരിച്ച് മറ്റുള്ളവരെ നിങ്ങളുടെ പ്രൗഢി കാണിക്കാൻ ശ്രമിക്കാതിരിക്കുക.
ഹൗ മച്ച് ഇസ് എക്സ്പെൻസീവ് യു ഡിസൈഡ്.
എന്താണ് വിലയേറിയത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക.
ഇറ്റ്സ് ലൈക്ക് വെഡിംഗ് സെലിബ്രേഷൻ.
ഇത് വിവാഹ ആഘോഷങ്ങളെ പോലെയാണ്.
You know, each person according to their earning capacity will have a different level of celebration.
ഓരോ വ്യക്തിയുടെയും അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിന്റെ അളവിനനുസരിച്ച് അവരുടെ വിവാഹ സെലിബ്രേഷനും ആഘോഷവും വ്യത്യസ്ത രീതിയിലായിരിക്കും.
In the city, it will be different from a village.
ഒരു വില്ലേജിൽ നടക്കുന്ന വിവാഹ ആഘോഷവും ഒരു പട്ടണത്തിൽ നടക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടാകും.
The best is not to judge other people.
മറ്റുള്ള വ്യക്തികളെ വിധിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്.
There are Pentecostal people who spend 5 lakhs on a wedding celebration, 10 lakhs.
5 ലക്ഷവും 10 ലക്ഷവും ഒരു വിവാഹത്തിന് വേണ്ടി ചെലവഴിക്കുന്ന പെന്തക്കോസ്തുകാരുണ്ട്.
But they'll glory in the fact that daughter did not wear a earring.
എന്നാൽ അവരുടെ മകൾ ഒരു കാതിൽ കമ്മൽ ധരിച്ചില്ല എന്ന കാര്യത്തിൽ അവർ പുകഴാറുണ്ട്.
Absolute hypocrisy.
ഇത് തീർത്തും കാപട്യമാണ്.
Just because Peter did not write about expensive cars and wedding doesn't mean you don't understand what he's talking about.
പത്രോസ് ഇവിടെ വില കൂടിയ കാറുകളെ കുറിച്ചോ വില ഇപ്രകാരം ആർഭാടമായ വിവാഹങ്ങളെ കുറിച്ചൊന്നും എഴുതിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അതൊന്നും അർത്ഥമാക്കുന്നില്ല എന്നല്ല.
Many people who spend more money on their bathroom fittings than this poor girl is wearing on her earring.
ഈ പാവപ്പെട്ട പെൺകുട്ടി അവളുടെ കാതിൽ ധരിക്കുന്ന കമ്മലിനെക്കാട്ടും വളരെയധികം വിലയേറിയ വളരെയധികം പണം ചിലവാക്കിയിട്ടാണ് പല ആളുകൾ അവരുടെ ബാത്റൂമിലെ ഫിറ്റിംഗുകൾ ഉണ്ടാക്കുന്നത്.
So I've decided not to judge somebody's bathroom fittings or wedding expense or the price of his car or the earring.
അതുകൊണ്ട് തന്നെ ഞാൻ ആരുടെയും ബാത്റൂം ഫിറ്റിംഗിലോ അല്ലെങ്കിൽ അവരുടെ വിവാഹത്തിന് അവർ എത്ര പണം ചെലവഴിച്ചുവെന്നോ അല്ലെങ്കിൽ അവരുടെ കാറിന്റെ വിലയോ അല്ലെങ്കിൽ അവരുടെ കമ്മൽ ധരിച്ചിട്ടുണ്ടോ എന്നൊന്നും ഞാൻ ആരെയും വിധിക്കാൻ പോകുന്നില്ല.
My wife and I decided all our life we have no earring, no wedding ring, nothing.
എന്റെ ഭാര്യയും ഞാനും ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങളുടെ ജീവിതം മുഴുവൻ ഞങ്ങൾ സംബന്ധിച്ചോളം ഞങ്ങൾ കമ്മലുമില്ല വെഡിംഗിലൊന്നുമില്ല ഞങ്ങൾ സ്വർണം ധരിക്കില്ല.
We are very happy.
ഞങ്ങൾ വളരെ സന്തോഷമുള്ളവരാണ്.
But we don't judge other people.
എന്നാൽ മറ്റുള്ളവരെ ഞങ്ങൾ വിധിക്കുന്നില്ല.
There's a young man saying, I am always tempted to lust with my eyes.
ഇപ്പോഴും എന്റെ കണ്ണുകൾ കൊണ്ട് മോഹിക്കുവാനായിട്ട് ഞാൻ പരീക്ഷിക്കപ്പെടുന്നു എന്നൊരു ചെറുപ്പക്കാരൻ പറയും.
This has been a burden for me since I became a Christian.
ഒരു ക്രിസ്ത്യാനിയായതിനു ശേഷം ഇത് എന്നെ വളരെയധികം
ഭാരം. I want to love God more and I want to come out of this wretchedness.
ഈ ഒരു മ്ലേച്ഛതയിൽ നിന്ന് എനിക്ക് പുറത്തു വരണം, എനിക്ക് ദൈവത്തെ കൂടുതലായിട്ട് സ്നേഹിക്കണം.
But I'm not able to fear God enough.
എന്നാൽ വേണ്ടും വണ്ണം ദൈവത്തെ ഭയപ്പെടുവാൻ.
I'm afraid to talk about this to my church elder because they may judge me wrong.
ഞാൻ ഇത് ചെയ്തത് തെറ്റാണോ എന്ന് എന്റെ സഭയിലുള്ള മൂപ്പന്മാർ വ്യക്തി എന്നെ വിധിച്ചേക്കാം, അതുകൊണ്ട് അവരോട് ഇത് പങ്കുവയ്ക്കാൻ എനിക്ക് പ്രയാസം തോന്നുന്നു.
This is a struggle I want to tell you which every young man faces.
എല്ലാ ചെറുപ്പക്കാരും കടന്നുപോകുന്ന ഒരു പോരാട്ടമാണ് ഇത് എന്ന് ഞാൻ നിങ്ങളോട്
പറയുന്നു. The only difference is you are honest about it.
നിങ്ങൾ ഈ കാര്യത്തെ കുറിച്ച് സത്യസന്ധത ഉള്ളവനാണ് എന്നത് മാത്രമാണ്
വ്യത്യാസം.
എല്ലാവരും ഇത്
ഓൾ യങ് മെൻ
എല്ലാ ചെറുപ്പക്കാരായ പുരുഷന്മാർ.
ഇറ്റ് ഇസ് എ ബാറ്റിൽ.
അതൊരു യുദ്ധമാണ്.
ഇറ്റ് വാസ് എ ബാറ്റിൽ ഫോർ മീ ഇൻ മൈ യങ് ഡേയ്സ്.
എന്റെ ചെറിയ പ്രായത്തിൽ എനിക്ക് ഇതൊരു യുദ്ധമായിരുന്നു.
And we have to fight it and ask God to fill us with the Holy Spirit.
നാം ഈ കാര്യത്തിൽ പോരാടണം, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുവാനായിട്ട് ദൈവത്തോട്
അപേക്ഷിക്കണം. Fellowship with godly young people.
ദൈവഭക്തരായ ചെറുപ്പക്കാരോടൊപ്പം നാം കൂട്ടായ്മ ആചരിക്കണം.
Avoid looking at books and pictures that will tempt you.
നിങ്ങളെ പരീക്ഷിക്കുന്ന നിങ്ങളെ പ്രലോഭിപ്പിക്കുന്ന പുസ്തകങ്ങളും ചിത്രങ്ങളും ഒക്കെ നോക്കാതിരിക്കുക.
If you keep pouring oil and saying there should be no fire, then the fire will come. Be careful.
തീ കത്തുന്ന അടുപ്പിനകത്ത് നിങ്ങൾ വീണ്ടും വീണ്ടും എണ്ണ ഒഴിച്ചുകൊണ്ട് തീ കത്തരുത് എന്ന് പറഞ്ഞുകൊണ്ടല്ല സാധിക്കുകയില്ല, അത് കത്തിക്കൊണ്ടിരിക്കും.
We must avoid everything that stimulates our lust.
നമ്മുടെ മോഹത്തെ ഉണർത്തുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അത് അതിനെ നീക്കിക്കളയണം.
Turn our eyes away.
കണ്ണുകളെ നീക്കി കളയുക.
Don't look at things on the internet which are going to tempt you.
നിങ്ങളെ പരീക്ഷിക്കുന്ന പ്രലോഭിപ്പിക്കുന്ന കാര്യങ്ങൾ ഇന്റർനെറ്റിൽ നോക്കാതിരിക്കുക.
You are tempted when you are at the computer, shut it down and go run away and do something else for some time.
നിങ്ങൾ കമ്പ്യൂട്ടറിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പരീക്ഷിക്കപ്പെടുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ഷട്ട് ഡൌൺ ചെയ്തിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് നിങ്ങൾ മാറുക.
If you have a computer, don't keep it in a locked room in your house.
നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ റൂമിൽ അടച്ചിട്ടിരിക്കുന്ന ഒരിടത്ത് നിങ്ങൾ കമ്പ്യൂട്ടർ വെക്കാതിരിക്കുക.
Keep it in an open way where somebody can see you, see what you're watching from the back.
എന്താണ് കമ്പ്യൂട്ടറിലൂടെ കാണുന്നത് എന്ന് മറ്റുള്ളവർക്കും കാണാവുന്ന രീതിയിൽ തുറന്ന ഒരു
സ്ഥലം.
അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ശോധനകളെ പ്രലോഭനങ്ങളെ,
that is always the best way.
അതാണ് എപ്പോഴും നല്ല മാർഗം.
Computer must be in such a way that people coming from the back can see it.
പുറകിൽ നിന്ന് വരുന്ന ആളുകൾക്ക് കാണാവുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ കമ്പ്യൂട്ടർ.
And anybody passing by there should be able to see it in your house.
നിങ്ങളുടെ വീട്ടിൽ അതിലൂടെ നടന്നു പോകുന്നവർക്കൊക്കെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് കാണാൻ കഴിയും.
Position your computer like that.
അങ്ങനെ നിങ്ങൾ കമ്പ്യൂട്ടർ എടുത്തു വെക്കുക.
Everybody.
എല്ലാവരും.
Good testimony.
അത് നല്ലൊരു സാക്ഷ്യമാണ്.
So and avoid books and movies and all that type of stuff.
അതുപോലെ തന്നെ പുസ്തകങ്ങളും സിനിമ അങ്ങനെ നിങ്ങളെ പ്രലോഭിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക.
Read God's word, that will strengthen you.
ദൈവവചനം നിങ്ങൾ വായിക്കുക, അത് നിങ്ങളെ ശക്തീകരിക്കും.
And seek fellowship with godly people.
ദൈവഭക്തരായ ആളുകളോട് നിങ്ങൾ കൂട്ടായ്മ ആചരിക്കുക.
Because of hatred, my wife and I are not able to be close to each other.
അന്യോന്യമുള്ള കയ്പ് മൂലം എന്റെ ഭാര്യയും ഭാര്യയും ഭർത്താവും ഞങ്ങൾക്ക് ഐക്യത്തോടെ.
Sometimes the fight between a husband and wife can be because of a long standing attitude.
ഒരു പക്ഷേ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഈ ഒരു വഴക്കിന്റെ കാരണം അനേക വർഷങ്ങളായിട്ടുള്ള ഒരു മനോഭാവം ഉണ്ടായിരിക്കാം.
And you have to take time to repair it.
നിങ്ങൾക്ക് അനുതാപം മനസ്സന്തരം ഉണ്ടാകുവാൻ സമയമെടുത്തത് വരാം.
Be patient and loving.
നിങ്ങൾ ക്ഷമയോടെ സ്നേഹത്തോടെ കാത്തിരിക്കുക.
Judge yourself to see if there's something in you that is causing all that hate.
അവളുടെ ഹൃദയത്തിൽ ഈ കയ്പ് വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പെരുമാറ്റം ഉണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ചോദന ചെയ്യുക.
Are you irritating her by the way you speak or something you do?
നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾ സംസാരിക്കുന്നതിലൂടെ നിങ്ങളുടെ ഭാര്യയെ വെറുപ്പിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ?
So Bible says you must recognize she is a weaker vessel.
നിങ്ങളുടെ ഭാര്യ ഒരു ബലഹീന പാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് വചനം
പറയുന്നു.
അതുകൊണ്ട് അവൾക്ക് ദേഷ്യം പൊട്ടിത്തെറിച്ചാൽ നിങ്ങൾ തിരിച്ചു പൊട്ടിത്തെറിക്കരുത്.
Because she is a weaker vessel, you must allow for that.
അവൾ ഒരു ബലഹീന പാത്രമായതുകൊണ്ട് നിങ്ങൾ അവളെ അനുവദിക്കുക.
And then pray.
നിങ്ങൾ പ്രാർത്ഥിക്കുക.
Love God with all your heart.
പൂർണ്ണ ഹൃദയത്തോട് കർത്താവിനെ സ്നേഹിക്കുക.
And God will bring you together.
ദൈവം നിങ്ങളെ ചേർത്ത് കൊണ്ടുവരും.
And pray for your wife.
നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക.
Pray for yourself.
നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക.
And ask God to show you where you're wrong.
നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് തെറ്റ് എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. പാപപ്രകൃതിയാൽ സ്വാധീനിക്കപ്പെടുമ്പോൾ അവിടെ പിശാചിന്റെ പങ്ക്
എന്താണ്? യേശുക്രിസ്തുവിനെ
പരീക്ഷിച്ചതുപോലെ പിശാചിനെ നമ്മെ അതുപോലെ തന്നെ നമ്മെ പരീക്ഷിക്കുവാനായിട്ട് അതുപോലെയുള്ള സാഹചര്യങ്ങളെ കെണികളെ കൊണ്ടുവരുവാനും
ഇൻസ്റ്റിഗേറ്റ് സംബഡി ടു ഇറിറ്റേറ്റ് യു.
നിങ്ങളെ ഈ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ വെറുപ്പിക്കുവാനായിട്ട് ആരെയെങ്കിലും എഴുന്നേൽപ്പിക്കുവാൻ അവന് കഴിയും.
സോ യു ദാറ്റ് ഇസ് സേറ്റൻസ് പാർട്ട് ബട്ട് യുവർ റിയാക്ഷൻ ഇസ് ഫ്രം യുവർ ഓൺ ലെസ്.
എന്നാൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ പുറത്തുനിന്ന് ചെയ്യുന്നത് പിശാചാണ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങളുടെ പ്രതികരണം അത് നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത്.
ഇഫ് യു പുട്ട് യുവർ ലെസ് ടു ഡെത്ത് ഓൾ ദാറ്റ് ഇറിറ്റേഷൻസ് ആർ സംതിങ് ഫ്രം സേറ്റൻ വിൽ നോട്ട് എഫക്ട് യു.
എന്നാൽ നിങ്ങളുടെ ഉള്ളിലെ ഈ മോഹത്തെ നിങ്ങളുടെ സ്വയത്തെ നിങ്ങൾ മരണത്തിന് ഏൽപ്പിക്കുന്നുവെങ്കിൽ പിശാചിന്റെ ഈ തന്ത്രങ്ങൾ ഫലിക്കുകയില്ല.
സോ ദാറ്റ് ഈസ് ഹൗ സിൻ കംസ് വെൻ യു ഈറ്റ് യുവർ ഓൺ ലസ്.
അങ്ങനെ നിങ്ങളുടെ മോഹങ്ങൾക്ക് നിങ്ങൾ വശംവദരാകുമ്പോൾ പാപം വരുന്നത് അങ്ങനെയാണ്. എബ്രായരുടെ 12 പറയുന്ന പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്നാൽ വിതച്ചത് കൊയ്യും എന്നതിന്റെ അർത്ഥം എന്താണ്?
യാ സീ ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ പണിഷ്മെന്റ് ഫോർ സിൻ and reaping the consequences.
Paapathinte shikshayum paapathinte parinitha phalam koyyunnathum thammil vyathasamundu.
Think of a person who goes to a prostitute and gets AIDS disease.
Oru vaishyude adutha chennu AIDS rogam il pidivetta oru manushyane
repents and is born again.
അവൻ അനുവദിച്ചു, വീണ്ടും ജനനം പ്രാപിച്ചു.
He asked God to forgive him.
ദൈവത്തോട് അവൻ ക്ഷമ ചോദിച്ചു.
Forgiveness will be complete, immediate. God will not remember that he went to a prostitute.
അവന്റെ ക്ഷമ ഉടനടി ഉണ്ടാകുന്നു. അവന്റെ പാപത്തെ ദൈവം ഓർക്കുന്നില്ല. അവൻ അവേശയുടെ അടുത്ത് പോയത് പോലും ദൈവം
മറന്നുകളയു.
എന്നാൽ അവൻ എയ്ഡ്സ് മൂലം തന്നെ മരിക്കും.
He's reaping what he has sown.
അവൻ വിതച്ചത് അവൻ കൊയ്യുകയാണ്.
But the sin is forgiven. The punishment for sin is not there.
എന്നാൽ പാപത്തിന്റെ ശിക്ഷയില്ല. അവന്റെ പാപം ക്ഷമിക്കപ്പെട്ടു.
In the same day, if a man has wasted all his savings on drink and alcohol and bad habits,
ഒരു മനുഷ്യൻ തന്റെ ജീവിതം മുഴുവൻ മദ്യപിക്കുവാനും മറ്റ് ഡ്രഗ്സിനും ഒക്കെ ആയിട്ട് അവന്റെ പണം മുഴുവൻ ചെലവഴിച്ചു.
Then he repents.
അതിനുശേഷം അവൻ അനുതപിക്കുന്നു.
His sin will all be forgiven.
അവന്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടുന്നു.
But he will have to struggle in poverty. His children will suffer in poverty because of that.
എന്നാൽ അവന്റെ ആ രീതിയിലുള്ള അവന്റെ പെരുമാറ്റം കൊണ്ട് അവന്റെ കുടുംബം, അവന്റെ കുഞ്ഞുങ്ങൾ, അവർക്ക് ദാരിദ്ര്യവും കഷ്ടപ്പാടും ഉണ്ടാവും.
He could have lived comfortably with his family, but he wasted it all.
കുടുംബത്തിലും നന്നായിട്ട് ജീവിച്ചതാണ്, പക്ഷേ അദ്ദേഹം അതെല്ലാം വൃഥാവാക്കിക്കളഞ്ഞു.
But God can be merciful to his children and take care of them later on in life if they honor God.
എന്നാൽ കുഞ്ഞുങ്ങൾ ദൈവത്തെ മാനിക്കുന്നവരാണെങ്കിൽ അതിനെ തുടർന്ന് ദൈവം അവരോട് കരുണയുള്ളവരായി അവരെ മാനിക്കുവാനും കാര്യങ്ങൾ വ്യത്യാസപ്പെടുത്തുവാനും ദൈവത്തിന് കഴിയും.
There is no spiritual judgment for our sin once we have confessed it.
നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ ആത്മീകമായിട്ട് നമ്മുടെ പാപം നമുക്ക് പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും.
Earthly consequences which we reap.
എന്നാൽ ഭൗമികമായിട്ടുള്ള പലതരത്തിലുള്ള ഇപ്രകാരമുള്ള പരിണിത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. മത്തായി 25 9 എണ്ണ വിൽക്കുന്നവർ ആരാണ്?
Those are the people who irritate you and give you a lot of trials in your life.
നിങ്ങളെ ശല്യപ്പെടുത്തുന്നവർ, നിങ്ങളെ വെറുപ്പിക്കുന്നവർ, നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടത കൊണ്ടുവരുന്നവർ, അവരൊക്കെയാണ് എണ്ണ വിൽക്കുന്നവർ.
And if you are willing to pay the price, you'll get some oil.
നിങ്ങൾ വില കൊടുക്കുവാൻ സന്നദ്ധരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എണ്ണ ലഭിക്കും.
The price is you must die to yourself.
വില എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വയത്തിന് നിങ്ങൾ മരിക്കണം.
Okay.
How we could keep consistently in the poverty of sin. അപ്പോൾ ദാരിദ്ര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് തുടർമാനമാണ്?
That is by always looking at Jesus.
എപ്പോഴും യേശുവിനെ നോക്കിക്കൊണ്ട്.
And how he humbly depended on the Father for everything.
Ella karyangalkkum enginiyana thaanmiyode pidavil aasrayichathu.
We also say, Lord, I want to be like you.
Kathave enikku mangaye pole aadanam.
If you compare yourself with Jesus all the time, you'll always be humble. You'll never be proud.
Eppozhum ningal ningale Yesu Christuvinodoppum taarathanam cheyyunnuvengil eppozhum ningalkku thaanmiyil vasikkuvanayittu.
You'll always have a sense of your own need.
എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തെ കുറിച്ചുള്ള ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാവും. യേശു ഭൂമിയിലായിരുന്നപ്പോൾ ഒരേ സമയം മനുഷ്യനും ദൈവവുമായിരുന്നു എന്ന് പഠിപ്പിക്കുന്നല്ലോ. ഇതൊന്ന് വിശദീകരിക്കാമോ? ഫിലിപ്പിയർ 2:6 ഒന്ന് വിശദീകരിക്കാമോ? ഇവിടെ തന്നെത്താൻ ഒഴിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ഇതെന്താണ്?
He did not empty himself of the fact that he is God.
താൻ ദൈവമാണ് എന്നുള്ള കാര്യമല്ല അവൻ തന്നെത്താൻ ഒഴിച്ചത്.
Because 7 times we read in the gospel people worshipped him.
ഏഴ് പ്രാവശ്യം നാം സുവിശേഷത്തിൽ വായിക്കുന്നു ആളുകൾ അവനെ ആരാധിച്ചു.
And he accepted it.
ആ ആരാധന അവൻ സ്വീകരിച്ചു.
Even angels do not accept worship.
ദൂതന്മാർ പോലും ആരാധന സ്വീകരിച്ചില്ല.
Jesus accepted worship when people worshiped him.
എന്നാൽ ആളുകൾ അവനെ ആരാധിച്ചപ്പോൾ യേശുക്രിസ്തു ആരാധന സ്വീകരിച്ചു.
On earth.
ഈ ഭൂമിയിൽ തന്നെ.
So when he was on earth, he was God.
അവൻ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ ദൈവമായിരുന്നു.
But what did he give up?
എന്താണ് അവൻ
the privileges of God?
അവൻ ദൈവം എന്ന നിലയിൽ ദൈവത്തിന്റേതായിട്ടുള്ള privileges.
He did not know everything.
എല്ലാ കാര്യങ്ങളും അവൻ അറിയില്ലായിരുന്നു.
He had to come near a fig tree to see if there is fruit there.
അത്തിമരത്തിന്റെ അടുത്ത് വന്ന ശേഷമാണ് അത്തിമരത്തിൽ ഫലമുണ്ടോ എന്ന് അവൻ മനസ്സിലായത്.
He did not know the date of his own second coming.
അവന്റെ തന്നെ രണ്ടാമത്തെ വരവിന്റെ ദിവസം ഏതാണ് എന്ന് അവൻ അറിയില്ലായിരുന്നു.
He was tired and he had to sleep.
അവന് ക്ഷീണം വന്നു, അവന് ഉറങ്ങേണ്ട ആവശ്യം വന്നു.
അവനെ
ചാട്ടവാറ കൊണ്ട് അടിച്ചപ്പോൾ അവന് വേദന അനുഭവിച്ചു. ദൈവഹിതം കണ്ടെത്തുന്നതിന് വേണ്ടി ദീർഘസമയങ്ങൾ പ്രാർത്ഥിക്കേണ്ടി
വന്നു.
ദൈവം എന്ന നിലയിലുള്ള തന്റെ പ്രത്യേകതകൾ താൻ ഉപേക്ഷിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നു. ശോധനകൾ വന്നപ്പോൾ അതിനെതിരെ പോരാടേണ്ടി വന്നു.
The Bible says God cannot even be tempted.
ദൈവത്തെ പരീക്ഷിക്കുവാൻ കഴിയുകയില്ല എന്ന് ദൈവവചനം പറയുന്നു.
So these are the privileges of God that he gave up.
ദൈവ എന്ന നിലയിലുള്ള തന്റെ ഇപ്രകാരമുള്ള ഈ പ്രത്യേകതകൾ അവൻ ഒഴിവാക്കി.
ഹി വാസ് ഗോഡ് സ്റ്റിൽ.
എന്നാലും അവൻ ദൈവമായിരുന്നു. സാങ്ക്ടിഫിക്കേഷന് സമയം കിട്ടാതെ കൊല്ലപ്പെടുന്ന സെയിൻസിന് നഷ്ടമുണ്ടാവുകയില്ലേ നിശ്ചയതയിൽ?
നോ, ഇറ്റ് ഇസ് നോട്ട് ടൈം ദാറ്റ് മാറ്റേഴ്സ് ബട്ട് ആറ്റിറ്റ്യൂഡ്.
സമയമല്ല, മനോഭാവമാണ് പ്രധാനം.
Jesus finished his work in 33.5 years.
33.5 വർഷം കൊണ്ട് തന്റെ ഭൂമിയിലെ പ്രവൃത്തി ചെയ്തു.
God judges according to the opportunity that a man had.
ഒരു മനുഷ്യന് ലഭിക്കുന്ന അവസരം കൂടെ കണക്കിലെടുത്താണ് ദൈവം അവനെ വിധിക്കുന്നത്.
So not because he has such a long time.
ദീർഘകാലം ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടല്ല.
It is attitude towards temptation.
പ്രലോഭനം വരുമ്പോൾ മനോഭാവത്തെയാണ് ദൈവം നോക്കുന്നത്.
And if you have a right attitude to temptation, then God accepts you according to that.
നിങ്ങളുടെ പ്രലോഭനം പരീക്ഷ വരുമ്പോൾ അതിനോട് ശരിയായ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനോഭാവത്തെ ദൈവം.
Very difficult for us to know how God judges people who live a short life and a long life.
ഈ ഭൂമിയിൽ ചെറിയ വർഷങ്ങൾ ദീർഘവർഷങ്ങളിലൊക്കെ ജീവിച്ച ആളുകളെ ദൈവം എങ്ങനെയാണ് വിധിക്കുന്നത് എന്നൊന്നും നമുക്കിപ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല.
For example, I have lived 55 years as a believer.
Then 55 varsham oru vishwasiyai jeevichu.
I'm sure God will judge me by a much higher standard than the apostle James, who was only about 3-4 years with Jesus and died.
3-4 varsham yesukrishnanodoppam jeevichu maricha apostolanaya യാക്കോബിനെ കാട്ടിലും വളരെ കൂടുതലായിട്ടുള്ള ഗൗരവമായിട്ടുള്ള ഒരു ഒരു വിധി എനിക്കുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ 55 വർഷം ഞാൻ ക്രിസ്ത്യാനി എഴുതി വെച്ചതാണ്. ദൈവം വ്യത്യസ്തമായ രീതിയിലാണ് വിധിക്കുന്നത്. ഹെവൻ ഒരു പ്ലാനറ്റ് ആണ്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ പറയാം. When it comes to house building, വീട് പണിയുമ്പോൾ ഓൾമോസ്റ്റ് ഓൾ ബിലീവേഴ്സ് are following Hindu tradition. വീടിന്റെ ലൊക്കേഷൻ, കിണറിന്റെ ലൊക്കേഷൻ, ടോയ്ലറ്റ് ലൊക്കേഷൻ, എല്ലാ കാര്യങ്ങളും ഹിന്ദു ഐഡിയ പ്രകാരമാണ് എല്ലാവരും ചെയ്യുന്നത്. ക്രിസ്ത്യൻസ് ആർ നോട്ട് ഫ്രീ ഫ്രം ദിസ്, പ്ലീസ് ഹെൽപ്. ക്രിസ്ത്യൻസ് കന്നിമൂല എക്സെട്ര ഭയപ്പെടുന്നു. സ്റ്റാർസ് നമ്മുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്.
ഐ നെവർ ബിൽറ്റ് മൈ ഹൗസ് അക്കോർഡിംഗ് ടു എനി റൂൾസ് ലൈക്ക് ദാറ്റ്.
ഇങ്ങനെയുള്ള ഒരു റൂളും നോക്കിയല്ല ഞാൻ എന്റെ വീട് പണിതത്.
And if you give me those rules, I'll violate all those rules to show that I don't fear those rules.
അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ നിങ്ങൾ എനിക്ക് തരികയാണെങ്കിൽ ആ റൂളെല്ലാം തെറ്റിച്ച് ഞാൻ വീട് പണിയും. കാരണം എനിക്ക് ആ റൂളുകളെ പേടി.
Let other Christians do it, don't follow them.
മറ്റു ക്രിസ്ത്യാനികൾ അങ്ങനെ ചെയ്യട്ടെ, നിങ്ങൾ അത് പിന്തുടരാതിരിക്കുക. പണ്ട് ചെയ്ത പാപങ്ങൾ ദൈവം ക്ഷമിച്ചു എന്ന് പലപ്പോഴും സംശയം തോന്നാറുണ്ട്. ഉറപ്പ് ലഭിക്കുവാൻ എന്ത് ചെയ്യണം? എപ്പോഴും ഹൃദയത്തിൽ ഭയം തോന്നുന്നു.
You must believe God's word, that's all.
ദൈവവചനം നിങ്ങൾ വിശ്വസിക്കുക.
I want to tell you one thing. When God says, I will not remember your past sins,
നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ പാപങ്ങളെ ഞാൻ ഓർക്കുകയില്ല എന്ന് ദൈവം
പറയുന്നു.
ഞാനത് മറന്നുപോയി എന്നല്ല ദൈവം പറയുന്നു.
God does not forget anything.
ദൈവം ഒരു കാര്യവും മറന്നുപോകുന്നില്ല.
You have not forgotten your past sins. God has not forgotten it also.
നിങ്ങളുടെ കഴിഞ്ഞകാല പാപങ്ങളെ നിങ്ങൾ മറന്നിട്ടില്ല, ദൈവവും അതേ മറക്കുന്നില്ല.
He says, I choose not to remember.
എന്നാൽ ഞാൻ ഓർക്കുവാൻ ഞാൻ ഓർക്കുന്നത് ഞാൻ തിരഞ്ഞെടുക്കുന്നില്ല. ഞാൻ ഓർക്കുന്നില്ല.
Because one day you don't forgive somebody.
കാരണം ഒരു സമയത്ത് ഒരു കാലത്ത് നിങ്ങൾ ഒരു വ്യക്തിയോട് ക്ഷമിക്കുന്നില്ല എന്ന്
പറയുന്നു.
നിങ്ങൾ ഇതുവരെ നിങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം വീണ്ടും നിങ്ങളുടെ തലയിലേക്ക്
ഇടും.
₹100 lakh രൂപ ഒരു വ്യക്തിയോട് ക്ഷമിച്ചപ്പോൾ അതിനെ തുടർന്ന് അവൻ
അനന്തപ്പോൾ
അവനോട് പറഞ്ഞത് നിങ്ങൾ ഓർക്കുമല്ലോ.
Caught a person for 100 rupees, he didn't pay.
100 രൂപ അവന് കൊടുക്കാതിരുന്നത് കൊണ്ട് അവന്റെ കൊങ്ങയ്ക്ക് പിടിച്ചവനോട് രാജാവ് പറഞ്ഞ മറുപടി എന്താ?
Matthew 18.
രാജാവ് അവനെ തിരിച്ചു വിളിച്ച് നീ കൊടുത്ത കടം മുഴുവൻ വീട്ടിൽ തീർക്കണം.
And the last words of Matthew 18, Jesus said, My heavenly Father will do like that to you if you don't forgive your brother from your heart.
നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട്
ചെയ്യും.
മത്തായി 8:35 അവസാന വാക്യം 35.
Earlier he was given into the hands of the torturers.
അവിടെ അതിന് മുമ്പ് പറയുന്നത് അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ
ഏൽപ്പിക്കും.
അത് പിശാചുക്കളാണ്.
God will allow demons to torture his children.
അവന്റെ കുഞ്ഞുങ്ങളെ ദണ്ഡിപ്പിക്കുവാനായിട്ട്
അനുവദിക്കും.
കാരണം അവൻ ഒരു വ്യക്തിയോട്
ക്ഷമിക്കും.
അവന്റെ തലയിൽ അവന്റെ പാപങ്ങളെല്ലാം വീണ്ടും ദൈവം ഇടുന്നു.
That teaches God does not forget our sins, but he chooses not to remember as long as you forgive other people.
നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന ഒരു മനോഭാവം പുലർത്തിക്കൊണ്ടു പോകുമ്പോൾ നിങ്ങളുടെ പാപത്തെ ഓർക്കുവാനായിട്ട് ദൈവം ബോധപൂർവം ശ്രമിക്കുന്നില്ല. ദൈവം അത്
ഓൾവേസ് ഫോർഗീവ് അദർ പീപ്പിൾ ഫ്രം യുവർ ഹാർട്ട്.
നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എപ്പോഴും നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം.
ഫോളോ മൈ പ്രാക്ടീസ്.
നിങ്ങൾ അത് ഞാൻ അങ്ങനെയും ഞാനും അങ്ങനെ.
As soon as I hear somebody has done or said something with me, I release him immediately. I say, Lord, I don't have anything against him. Forgive him.
എന്നോട് എനിക്കെതിരായി എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ കേൾക്കുന്ന ഉടനെ ഞാൻ ആ വ്യക്തിയോട് ക്ഷമിച്ച് ആ വ്യക്തിയെ തോന്നണം.
Because I don't want, I want to be always forgiven by God.
കാരണം എപ്പോഴും ദൈവം എന്നോട് ക്ഷമിക്കുന്നവനായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസ് 22:28 നിങ്ങളാകുന്നു എന്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവർ എന്ന് യേശുക്രിസ്തു പറയുന്നു. ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്?
He was saying that when all the opposition of the Pharisees, these people stood by Jesus and didn't go and join the Pharisees.
പരീശന്മാരെല്ലാം എതിർത്തു നിന്നപ്പോൾ അവിടെ പരീശന്മാരോട് പോയി ചേരാതെ എന്റെ കൂടെ നിന്നു എന്നാണ് പറയുന്നത്.
It's not very popular, it's not very easy to stand with a very unpopular leader.
വളരെ വളരെ പ്രശസ്തിയില്ലാത്ത എല്ലാവരും വെറുക്കുന്ന ഒരു നേതാവിനോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല.
Throughout the ages, God has sometimes raised up people to stand against corrupt Christendom.
ഈ തെറ്റായ ക്രിസ്തീയ ലോകത്തിനെതിരെ ഒരു നിലപാടെടുത്ത് നിൽക്കുവാനായിട്ട് കാലങ്ങളായി ദൈവം ദൈവ മനുഷ്യരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്.
മാർട്ടിൻ ലൂതർ against the corrupt Roman Catholic Church.
അന്ന് ഉണ്ടായിരുന്ന ഈ കാപട്യം നിറഞ്ഞ കറപ്റ്റ് ആയിട്ടുള്ള റോമൻ കത്തോലിക്ക സഭയ്ക്കെതിരെ ഒരു നിലപാടെടുത്തു നിന്നു.
He was not popular, but some people stood with him.
അവൻ പ്രശസ്തനായിരുന്നില്ല, എന്നാൽ ചിലർ അവനോടൊപ്പം നിന്നു.
And same way with John Wesley, and throughout the ages, godly men God has raised up to stand against corrupt Christianity.
ജോൺ വെസ്ലി അങ്ങനെയുള്ള പല ദൈവ മനുഷ്യർ ജീർണാവസ്ഥയിലുള്ള ക്രിസ്തീയ ലോകത്തിനെതിരെ ഒരു നിലപാടെടുത്ത് നിൽക്കുവാൻ.
A few people who have light stand with them.
വെളിച്ചമുള്ള ചിലർ അവരോടൊപ്പം നിന്നു.
That is how these disciples stood with Jesus.
അങ്ങനെയാണ് ഈ ശിഷ്യന്മാർ യേശുവിനോടൊപ്പം നിന്നു.
All the opposition of the Pharisees.
പരീശന്മാരുടെ എല്ലാ എതിർപ്പും അവഗണിച്ച് അവൻ കർത്താവിനോടൊപ്പം നിന്നു.
And in eternity they don't regret it.
നിത്യതയിൽ അവർ ഒരിക്കലും ദുഃഖിക്കുകയില്ല. എനിക്ക് സ്നാനപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്റെ ഭർത്താവ് വിശ്വാസത്തിൽ വന്നിട്ടില്ല. ഭർത്താവ് അറിയാതെ സ്നാനപ്പെടുന്നത് കുഴപ്പമുണ്ടോ?
This is a very difficult question.
ഇത് വളരെ പ്രയാസമുള്ള ഒരു ചോദ്യമാണ്.
Because each situation is different.
ഓരോ സാഹചര്യവും അത് വ്യത്യസ്തമാണ്.
I would advise you to consult with your elder brother and seek his advice.
നിങ്ങളുടെ പ്രാദേശിക സഭയിൽ മൂത്ത സഹോദരനോട് നിങ്ങൾ ആലോചന ചോദിച്ച് നിങ്ങൾ ഒരു
തീരുമാനം.
ചില സാഹചര്യങ്ങളിൽ അതിന്റെ ഉത്തരം അതെ എന്നാണ്, എന്നാൽ ചില സാഹചര്യങ്ങളിൽ അങ്ങനെ ചെയ്യരുത് എന്നാണ്. കാരണം സാഹചര്യങ്ങൾ
വ്യത്യസ്തമാണ്.
നിങ്ങളുടെ ഭർത്താവ് എങ്ങനെയുള്ള വ്യക്തിയാണ് എന്നതിനെയും ആശ്രയിച്ച് അതുകൊണ്ട് നാം
ജ്ഞാനമുള്ളവരായിരിക്കണം. നാം
ദൈവത്തിന്റെ ആലോചന നാം അന്വേഷിക്കുന്നു. ചിലപ്പോൾ ദൈവം എടുക്കാനായിട്ട് പറയും, ചിലപ്പോൾ വേണ്ട എന്ന് പറയും. വിവാഹിതനായ ഒരു ഹിന്ദു സുഹൃത്ത് വിവാഹത്തിന് ശേഷം കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു. ആ കാരണത്താൽ തന്റെ ഭാര്യ പിണങ്ങിപ്പോയി. ഇപ്പോൾ 2 വർഷത്തിന് ശേഷം വിവാഹമോചിതനുമായി. ഒരു മാസത്തിന് മുമ്പ് സ്നാനം സ്വീകരിച്ച ഈ യുവ സഹോദരന് പുനർവിവാഹത്തിന് ദൈവം മുൻപാകെ തടസ്സം വല്ലതുമുണ്ടോ? വിവാഹമോചനം പുനർവിവാഹം എന്നീ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു പൊതുവായ ഉത്തരം നൽകുവാനായിട്ട്
കഴിയും. ജനറൽ ആൻസർ, ദെൻ ദി ഓൺലി തിങ് ഐ കാൻ കോട്ട് ഈസ് മാത്യു ചാപ്റ്റർ 5 ആൻഡ് വേഴ്സ് 32.
നിങ്ങൾക്ക് പൊതുവായിട്ടുള്ള ഒരു ഉത്തരമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ മത്തായി
5:32.
ഞാൻ നിങ്ങളോട് പറയുന്നത് പരസ്പരം ഏതുവായിട്ടല്ലാതെ ഭാര്യ ഉപേക്ഷിക്കുന്നതിനെല്ലാം അവളെ കൊണ്ട് വിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം
കഴിച്ചാൽ.
ഇവിടെ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു ഭാര്യയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഈ ചോദ്യത്തിലെ ചോദ്യം അങ്ങനെയാണ്.
സോ this requires personal counseling.
ഇത് വ്യക്തിപരമായി നാം കാര്യങ്ങൾ
അന്വേഷിക്കണം. An elder brother has to consider all the circumstances and then advise what to do.
എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാക്കിയ ശേഷം മാത്രമേ മൂത്ത സഹോദരന് അതിനെക്കുറിച്ച് ആലോചന പറയൂ.
One thing is clear.
ഒരു കാര്യം വ്യക്തമാണ്.
We in the church will never conduct a marriage of a divorced person.
ഈ പ്രകാരം വിവാഹമോചിതനായ ഒരു വ്യക്തിയുടെ വിവാഹം നമ്മുടെ സഭയിൽ നാം നടത്തുകയില്ല എന്നത് വളരെ
വ്യക്തമാണ്.
ദൈവത്തിന്റെ ഒരു ദൈവത്തിന്റെ രണ്ടാമത്തെ ഒരു അനുവാദം എന്ന നിലയിൽ നാം ആരെയെങ്കിലും മറ്റെവിടെയെങ്കിലും ഇപ്രകാരം വിവാഹം കഴിക്കുവാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കോടതിയിൽ പോയിട്ട് അത് ചെയ്യണം എന്ന് ഞാൻ
പറഞ്ഞു.
അതും നിങ്ങളുടെ മൂപ്പന്മാരോട് നിങ്ങൾ സംസാരിച്ചു. ഞാൻ ഒരു സഭയിൽ അപ്രകാരമുള്ള ഒരു
വിവാഹം
മത്തായി 5:32 അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. Luke 3:16 തീ കൊണ്ടുള്ള സ്നാനത്തെ കുറിച്ച് എന്താണ്? അത് പരിശുദ്ധാത്മാവിന്റെ മറ്റൊരു ചിത്രമാണ്.
Just like in another place he must have born of water and the Holy Spirit, where water is a picture of the Holy Spirit.
മറ്റൊരു സ്ഥലത്ത് നിങ്ങൾ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നു എന്ന് പറയുന്നത് പോലെ.
That is being born of water and the Spirit. This is baptized in the fire and the Holy Spirit.
അവിടെ ആത്മാവിനാൽ ജനിക്കുന്നതിനെ കുറിച്ച് പറയുന്നു, ഇവിടെ ആത്മാവിനാലുള്ള അഭിഷേകത്തെ കുറിച്ച് പറയുന്നു.
വാട്ടർ ആൻഡ് ഫയർ ആർ ബോത്ത് പിക്ചേഴ്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്.
വെള്ളവും അഗ്നിയും രണ്ടും പരിശുദ്ധാത്മാവിന്റെ ചിത്രങ്ങളാണ്.
See, I want to clarify something here.
ഇവിടെ ചില കാര്യങ്ങൾ വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
I find in Malayalam most people translate baptism of the spirit as അഭിഷേകം.
പരിശുദ്ധാത്മ സ്നാനത്തെ മിക്കവാറും ആളുകളും അഭിഷേകം എന്നാണ് തർജ്ജമ ചെയ്യാറുള്ളത്.
But that is the anointing of the Holy Spirit, which is another word.
അത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് പറയുന്നത് മറ്റൊരു വാക്കാണ്.
Anointing,
അഭിഷേകം.
Yeah, but how does it say in Matthew 3:11 in the Malayalam Bible?
മത്തായി 3:11 ഞാൻ നിങ്ങളെ മാനസ്വാതന്ത്ര്യത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ, എന്റെ പിന്നാലെ വരുന്നവരും എന്നേക്കാൾ വരവാനാകുന്നു, എന്റെ ശിരസ് ചുമക്കുവാൻ ഞാൻ മതിയാവുന്നില്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനും തീയിലും സ്നാനം ഏൽപ്പിക്കും.
ദാറ്റ് ഇസ് ദ റൈറ്റ് വേർഡ്.
അത് ശരിയായ വാക്കാണ്.
ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്,
പരിശുദ്ധാത്മാവിലുള്ള സ്നാനം.
ബട്ട് മോസ്റ്റ് പീപ്പിൾ ട്രാൻസ്ലേറ്റ് ഇറ്റ് ആസ് അനോയിന്റിംഗ്.
മിക്കവാറും ആളുകളും അതിനെ അഭിഷേകം എന്നാണ്
കരുതുന്നത്.
മനുഷ്യനെ പിൻപറ്റുന്നു.
He was born of the Holy Spirit.
അവൻ പരിശുദ്ധാത്മാവിനാൽ ജനിച്ചു.
We are also born again, born of the Holy Spirit. That's the first step.
നാമും പരിശുദ്ധാത്മാവിനാൽ ജനിക്കപ്പെടുന്നു, വീണ്ടു ജനനം പ്രാപിക്കുന്നു.
From birth, Jesus was filled with the Holy Spirit.
എന്നാൽ ജനിച്ച ശേഷം യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു.
Throughout his life, he was a spirit-filled person.
ജീവിതകാലം മുഴുവൻ ആത്മാവിന്റെ നിറവിൽ ജീവിച്ചു.
So we must also be filled with the Spirit after being born of the Spirit.
ആത്മാവിൽ ജനിച്ച ശേഷം ആത്മാവിന്റെ നിറവ് അനുഭവിച്ച വ്യക്തിയാണ്
യേശുക്രിസ്തു.
എപ്പോഴും യേശുക്രിസ്തു ഉണ്ടായിരുന്നു, നമുക്ക് എപ്പോഴുമുള്ള നിറവ്.
എന്നാൽ
യേശുക്രിസ്തു തന്റെ ശുശ്രൂഷ ആരംഭിച്ച സമയത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവന്
ലഭിച്ചു.
ഏതെങ്കിലും ഒരു പ്രത്യേക മിനിസ്റ്റർ ശുശ്രൂഷയ്ക്ക് വേണ്ടി നാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക്. ആ സമയത്ത് ദൈവത്തെ സേവിക്കുവാനുള്ള
വരങ്ങൾ.
അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ ജനിക്കുക,
പരിശുദ്ധാത്മാവിന്റെ
നിറവ്,
മൈ ലൈഫ്,
നമ്മുടെ ജീവിതത്തിൽ,
ഫോർ അവർ ലൈഫ്,
നമ്മുടെ ജീവിതത്തിന് വേണ്ടി.
പിന്നീട്
നമ്മുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനാലുള്ള അഭിഷേകം. ഇതെല്ലാം നമുക്ക് വേണം.
We must live in the continuous fullness of the Spirit.
തുടർമാനമായി ആത്മാവിന്റെ നിറവിൽ നാം ജീവിക്കണം.
Anointing of the Spirit is usually once with some gifts that God gives us.
എന്നാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രാവശ്യം ചില പ്രത്യേക വരങ്ങളോടെ ദൈവം നമുക്ക് നൽകുന്നു. നമ്മുടെ തീർത്ഥി സഭകളിൽ പെടാത്ത മറ്റ് വേർപെട്ട സഭകളിൽപ്പെട്ട ഏതെങ്കിലും വ്യക്തികൾ നമ്മുടെ സഭകളിൽ കർത്തൃമേശ ശുശ്രൂഷയിൽ കർത്തൃമേശ എടുക്കുന്നത് അനുവദനീയമാണോ, അനുവദനീയമല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നാം അനുവദിക്കാത്തത്? നമ്മുടെ സഭകളിൽ നിന്നും വേർപെട്ടു പോയ ഏതെങ്കിലും സൗര സഹോദരന്മാരോ അവരുടെ പുത്രന്മാരോ അവരുടെ ബന്ധുക്കളോ ഒക്കെ സ്നാനപ്പെടുമ്പോൾ അവിടെ ആ സ്നാന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ നമ്മെ ക്ഷണിച്ചാൽ അതിൽ പങ്കെടുക്കാമോ?
This is an individual thing. I'm not here to judge other people.
ഇതൊരു വ്യക്തിപരമായ കാര്യമാണ്, ആളുകളെ വിധിക്കുവാനായിട്ട് അല്ല ഞാൻ ഇവിടെ ഉള്ളത്.
We don't say that everybody who left us is an unbeliever.
നമ്മെ വിട്ടവരെല്ലാം അവിശ്വാസികളാണ് എന്ന് നാം പറയുന്നില്ല.
We never say that.
നാം ഒരിക്കലും അങ്ങനെ പറയുകയില്ല.
Some of these people, elders who left us recently, have circulated a mail that CSE is a cult.
അടുത്ത ഇടയിൽ നമ്മെ വിട്ടുപോയ ചില മൂപ്പന്മാർ CSE ഒരു ദുരുപദേശ കൂട്ടമാണ് എന്ന് ഒരു എഴുത്ത് ലോകം മുഴുവൻ അവരപ്രകാരം ഒരു എഴുത്ത്
അയക്കുകൾട്ട്
എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ദുരുപദേശ കൂട്ടം എന്ന് പറയുന്നത്
യഹോവ
സാക്ഷികളെ പോലെ ആണ് അവർ നമ്മെ വിളിക്കുന്നത്.
And so I don't judge them. If they want to call us devil also, it's okay.
അവരെ ഞാൻ വിളിക്കുന്നില്ല. നമ്മെ പിശാചെന്ന് അവരെ വിളിക്കണമെങ്കിലും വിളിച്ചോട്ടെ.
But I cannot have fellowship with somebody who calls me Jehovah's Witness.
എന്നെ യഹോവ സാക്ഷി എന്ന് പറയുന്ന പോലെ ഒരു പേര് വിളിക്കുന്ന ഒരാളിനോട് എനിക്ക് കൂട്ടായി ആചരിക്കുവാൻ
സാധിക്കും.
അങ്ങനെ എന്നെ വിളിക്കുന്ന ഒരു വ്യക്തിയോട് എനിക്ക് അവനെ സ്നേഹിക്കാം, പക്ഷെ അവനോട് എങ്ങനെ കൂട്ടായ്മ ഉണ്ടാകുവാൻ
കഴിയും?
നമ്മെ വിട്ടുപോയ ഒരു വ്യക്തി പറഞ്ഞു, വിട്ടുപോയപ്പോൾ അദ്ദേഹം ഒരു പോപ്പാണ്. പറഞ്ഞ വ്യക്തി ഒരു മൂപ്പനാണ്.
സോ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ഹാവ് ഫെലോഷിപ്പ് വിത്ത് ദ പോപ്പ്.
ഇങ്ങനെ ഈ പോപ്പുമായിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടാവുന്നത് സാധ്യമല്ലല്ലോ.
സോ ഐ സേ, വി കാൻ്റ് ഹാവ് ഫെലോഷിപ്പ് ലൈക് ദാറ്റ് ഇഫ് യു തിങ്ക് ഐ ആം എ പോപ്പ്.
അങ്ങനെ ഞാനൊരു പോപ്പാണ് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുമായിട്ട് എനിക്ക് കൂട്ടായ്മ ഉണ്ടാവുന്നത് സാധ്യമല്ല.
ദേ ഹാവ് നെവർ റിപ്പെന്റഡ് ഓഫ് ദാറ്റ്. ദേ ഹാവ് സർക്കുലേറ്റഡ് ഇറ്റ് ആൻഡ് കെപ്റ്റ് ഓൺ ലൈക് ദാറ്റ് ഫോർ 2 ഇയേഴ്സ് നൗ.
രണ്ടു വർഷമായി അവരങ്ങനെയുള്ള എഴുത്തുകളൊക്കെ ലോകമെങ്ങും അയച്ചതിനു ശേഷം ആ കാര്യത്തെക്കുറിച്ച് മനസ്സാന്തരപ്പെട്ടിട്ടില്ല.
സോ if somebody calls your group Jehovah's Witnesses,
ningalde group ne Jehovah sakshigal ennu arengil vilichu,
and your leader is a pope,
ningalde neeravu oru pope aanennu vilichu,
you call your father like that,
ningalde pidavane angane ayirunnu vilikkunnu ennu chindikkuka.
Then do what you like when you are invited to their functions.
Appo ningalde pidavane angane oraalu vilichu, vilichathinu shesham avarude ingeneulla kootayamal avarude ingeneulla അവരുടെ ഫംഗ്ഷൻസിലൊക്കെ നിങ്ങൾ ക്ഷണിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ തീരുമാനിക്കുന്നത് പോലെ നിങ്ങളുടെ സഭയാവുന്ന കുടുംബത്തിലും നിങ്ങൾ തീരുമാനിക്കുക.
ഐ വിൽ നോട്ട് സേ ഇറ്റ്സ് റൈറ്റ് ഓർ റോങ്. യു മസ്റ്റ് ഡിസൈഡ്. ഇഫ് യു ഗോ ഐ വിൽ നോട്ട് ഒബ്ജെക്ട്.
നിങ്ങൾ പോയാൽ ഞാൻ അതിനെ തടയുകയില്ല.
ബട്ട് നിങ്ങൾ
തീരുമാനിക്കണം.
ഡോണ്ട് ആസ്ക് മീ ടു കം.
ഞാൻ വരണമെന്ന് എന്നെ ക്ഷണിക്കരുത് ദയവായി.
യു ഗോ വെറെവർ യു ലൈക്ക്. ലിവ് ബിഫോർ ഗോഡ് ആൻഡ് ഡു അക്കോർഡിംഗ് ടു യുവർ കോൺഷ്യൻസ്.
ദൈവം മുമ്പാകെ നിങ്ങൾ ജീവിക്കുക, നിങ്ങളുടെ മനസ്സാക്ഷി അനുസരിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാദേശിക മൂപ്പനോട് ചോദിക്കുക, അദ്ദേഹം നിങ്ങളെ
സഹായിക്കും.
നിങ്ങളുടെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവാനായിട്ട് വേറെ പുസ്തകം പറയുന്നു. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം. അവിടെ രോഗസൗഖ്യത്തിനുള്ള മാർഗത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹമുണ്ട്. മെഡിസിൻ കഴിക്കരുത് എന്ന് പറഞ്ഞല്ലോ. ഇവിടെ യാക്കോബിന്റെ ലേഖനത്തിലുള്ള ഈ രോഗസൗഖ്യം അതെങ്ങനെയാണ്?
We've already seen that God told Paul told Timothy to take some medicine.
നാം നേരത്തെ കണ്ടല്ലോ പൗലോസ് തിമോത്തിയോസിനോട് അല്പം മരുന്ന് കഴിക്കുവാനായിട്ട് പറഞ്ഞു.
But in James 5 it says if somebody is sick let him call for the elders to pray.
എന്നാൽ യാക്കോബിന്റെ ഈ 5-ാം അധ്യായത്തിൽ ആരെങ്കിലും രോഗികളാണെങ്കിൽ അവര് മൂപ്പന്മാരെ വിളിക്കട്ടെ എന്ന് നാം അവിടെ വായിക്കുന്നു.
And the elder must pray.
മൂപ്പൻ വന്ന് പ്രാർത്ഥിക്കണം.
And the prayer of faith will heal the sick.
വിശ്വാസത്തിന്റേതായ ഈ പ്രാർത്ഥന രോഗിയെ സൗഖ്യമാക്കും. ആരുടെ വിശ്വാസം?
The elder's faith.
മൂപ്പന്റെ വിശ്വാസം.
Supposing the elder does not have that much faith.
ആ മൂപ്പന് അത്രത്തോളം വിശ്വാസം ഇല്ല എങ്കിൽ
then the person must take medicine. It's not because elder can pray only according to the level of his faith.
ഒരു മൂപ്പന് അവന്റെ വിശ്വാസത്തിന്റെ അളവിനനുസരിച്ച് മാത്രമേ പ്രാർത്ഥിക്കുവാനായിട്ട്
കഴിയുകയുള്ളൂ.
വിശ്വാസം എന്ന് പറയുന്നത് ഒരു ബാങ്ക് അക്കൗണ്ട് പോലെയാണ്.
ഇഫ് യു ഹാവ് ഓൺലി 100 റുപ്പീസ് ഇൻ യുവർ ബാങ്ക് അക്കൗണ്ട് യു കാൻ റൈറ്റ് എ ചെക്ക് ഓൺലി ഫോർ 100 റുപ്പീസ്.
നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ 100 രൂപ മാത്രമേ ഉള്ളൂവെങ്കിൽ നിങ്ങൾക്ക് 100 രൂപയുടെ ചെക്ക് മാത്രമേ എഴുതാൻ
കഴിയൂ. 1000 റുപ്പീസ് കാൻ റൈറ്റ് എ ബിഗർ ചെക്ക്.
എന്നാൽ 1000 രൂപ ബാങ്കിൽ നിക്ഷേപമുള്ള ഒരു വ്യക്തിക്ക് കുറച്ചുകൂടെ വലിയ തുകയ്ക്ക് ചെക്ക്
എഴുതുകയുള്ളൂ.
ഓരോ മൂപ്പനും അവന്റെ വിശ്വാസത്തിന്റെ അളവ് വ്യത്യസ്തമാണ്. ആ വിശ്വാസത്തിന്റെ അളവിന് തൊട്ടുകൊണ്ട് മാത്രമേ അവന് പ്രാർത്ഥിക്കുവാൻ
കഴിയൂ.
തമിഴ്നാട്ടിലുള്ള ഞങ്ങളുടെ ഒരു CFC സഭയിൽ ഞാൻ പോയി.
എന്റെ
വീട്ടിൽ സുഖമില്ലാതെ കിടക്കുന്ന എന്റെ മകൾക്ക് വേണ്ടി ഒന്ന് വന്ന് പ്രാർത്ഥിക്കാമോ എന്നോട്
ചോദിച്ചു.
വരാം ഞാൻ പ്രാർത്ഥന.
Your elder must go and pray.
കാരണം മൂപ്പൻ വന്ന് പ്രാർത്ഥിക്കണമെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു.
When I went to the house,
ഞാൻ വീട്ടിൽ പോയപ്പോൾ
I saw this 16-year-old girl curled up like a ball in a bed.
അവിടെ കട്ടിലിൽ ഒരു പന്തുപോലെ ചുരുണ്ടുകൂടി കിടക്കുന്ന ഈ 16 വയസ്സുള്ള പെൺകുട്ടിയെ ഞാൻ കണ്ടു.
And the father said,
ദാവു പറഞ്ഞു,
this child has never been able to walk or speak or do anything on her own for 16 years.
കഴിഞ്ഞ 16 വർഷമായി സംസാരിക്കുവാനോ എഴുന്നേൽക്കുവാനോ സ്വയമായിട്ട് നടക്കുവാനോ സ്വയമായിട്ട് ഒന്നും ചെയ്യുവാൻ
16 വർഷമായിട്ട്
അവൾക്ക് എന്തോ ആന്തരികമായിട്ടുള്ള പ്രശ്നമുണ്ട്. അനേക വർഷങ്ങളായിട്ട് അവൾ അങ്ങനെയാണ്. ഞാൻ ആദ്യം പറഞ്ഞു എന്റെ ബാങ്ക് അക്കൗണ്ട് അത്ര വലുതല്ല, അത് ചെറുതാണ്.
I don't have so much faith. Jesus was here, his bank account is infinite. He'll make him raise up and make up that child raise up immediately.
Yes, Christ would have undergone the English school in the bank account. What are the values on the wooden edge? Ah, Punjane, Sokima, you didn't pick him up.
I don't want to deceive you like some Pentecostal pastor and rebuke the devil in Jesus' name or any such thing.
Yes, Christ would have known the Lee Pitadine, Stasis, Ningle, one teacher, who will Pentecost Pastor Pore, Irik, and then Palpiri Purim.
I'll be honest and say, I do not have faith to heal this child.
E. Punjane, Sokima, Puanula, Patrick, which was in India and the Parano and the person would have
just a cough or a cold or something, I would pray. But this I don't have that much faith.
But
I can tell you one thing. The child will definitely go to heaven. Because it has never committed one conscious sin.
It's
like a baby, even though
it's 16
years old. That child will be more happy for his legs and hands that day than you and I are.
Nam, namade karigale kurichu, karangale kurichu, namukkundavunna santoshathe kattiluvari. Aa nadakkuvan kayyanne kunjine, avare kan kayigale kurichu, karangale kurichu, swargathil santosham undav.
You make sure that you meet her in heaven.
Swargathil aa kunjine ningal kaanumennu ningal urappu
varum. What I will pray is that God will give you and your wife grace to look after this child.
Adonde njan paranju ee kunjine നോക്കുവാൻ പോറ്റുവാൻ പുലർത്തുവാൻ ആവശ്യമായിട്ടുള്ള കൃപ നിങ്ങൾക്ക് ദൈവം നൽകുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും.
I will pray, but I can only pray according to my faith bank account level.
എന്റെ വിശ്വാസത്തിന്റെ അളവിനനുസരിച്ച് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാനൊരു വിശ്വാസിയാണ്, എന്നാൽ ഞാൻ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാണ്. ലോകത്തിന്റെ
ആത്മാവിലാണ്
ലോകത്തിന്റെ ആത്മാവിലാണോ ദൈവാത്മാവിലൂടെയാണോ ഞാൻ നയിക്കപ്പെടുന്നത് എന്ന് ബോധ്യപ്പെടുവാൻ വേണ്ടുന്ന എങ്ങനെ ഐക്കനെ അണ്ടർസ്റ്റാൻഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ദ വേൾഡ് ഓർ ബൈ ജനറൽ ക്വസ്റ്റ്യൻ. ഞാനൊരു ഫ്രീ ഇൻ ടേംസ് ഓഫ് ഫ്രീഡം ഇൻ ക്രിസ്ത്യൻ ലൈഫ് സീക്കിംഗ് ഓഫ് ദ ഫ്രീഡം ഹൗ ടു ബി അവേർ ദറ്റ് വെതർ ഐ എം ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ദ വേൾഡ് ഓർ ബൈ ദ സ്പിരിറ്റ് ഓഫ്.
You read the Bible, and if you're in doubt, consult your elder.
നിങ്ങൾ ദൈവവചനം വായിക്കുക, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ മൂപ്പനോട് ചോദിക്കുക. ദൈവശബ്ദം തിരിച്ചറിയുന്നത് എങ്ങനെ? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പൂർണ്ണമായി നഷ്ടപ്പെടുന്നത് എപ്പോൾ?
Well, it is by the witness in your spirit, whether if the church is following everything in the word of God, that is the church of God.
ദൈവശബ്ദം തിരിച്ചറിയുന്നത് എങ്ങനെ? ശബ്ദം.
Okay, sorry. That I've already explained.
ഞാൻ നേരത്തെ അക്കാര്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ദൈവവചനം വായിക്കുന്നതിലൂടെ, മറ്റുള്ളവരുടെ അഭിപ്രായത്തിലൂടെ, സാഹചര്യങ്ങളിലൂടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പൂർണ്ണമായി നഷ്ടപ്പെടുന്നത് എപ്പോൾ?
That is when you violate your conscience and keep on going against your conscience, the Holy Spirit will leave you.
നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയെ മനസ്സാക്ഷി പറയുന്നത് കേൾക്കാതെ തുടർമാനമായിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിന്
നിങ്ങളെതിരായിട്ട്
പരിശുദ്ധാത്മാവ് വെറുക്കുന്ന മറ്റൊരു കാര്യം നിഗളമാണ്.
If you are proud, the Holy Spirit will leave you.
നിങ്ങൾ നിഗളിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിട്ടു പോകും.
I always tell people to constantly be filled with the Holy Spirit. Two things.
തുടർമാനമായി രണ്ട് കാര്യങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിലായിരിക്കണമെന്ന് ഞാൻ പറയാം.
Keep a good conscience. Always, immediately confess sin, forgive others. Ask forgiveness.
എപ്പോഴും ഒരു നല്ല മനസ്സാക്ഷി സൂക്ഷിക്കുക. ഉടനെ തന്നെ നിങ്ങളുടെ പാപത്തെ ഏറ്റുപറയുക. ആളുകളോട് ക്ഷമ ചോദിക്കുക. നിരപ്പ് പ്രാപിക്കുക. ആളുകളോട് ക്ഷമിക്കുക.
സെക്കൻഡ്ലി,
രണ്ടാമത്,
ഹംബിൾ യുവർസെൽഫ്.
എപ്പോഴും നിങ്ങളെ തന്നെ താഴ്ത്തുക.
ചൂസ് ദ വേ ഓഫ് ദ ക്രോസ് ടു ഡൈ.
ക്രൂസിന്റെ മാർഗം, മരണത്തിന്റെ മാർഗം നിങ്ങൾ തിരഞ്ഞെടുക്കുക.
ഗ്രേറ്റസ്റ്റ് പ്രൂഫ് ഓഫ് ഹ്യൂമിലിറ്റി ഇൻ ജീസസ് വാസ് ദാറ്റ് ഹി ഡൈഡ് ഓൺ ദ ക്രോസ്.
യേശുക്രിസ്തു കാൽവരി ക്രൂസിൽ മരിച്ചു എന്നുള്ളതാണ് അവന്റെ താഴ്മയുടെ ഏറ്റവും വലിയ തെളിവ്.
Humble yourself like that. Die, die and say, Lord, I'll go down and die here.
കർത്താവേ, ഞാൻ ഈ ശരീരത്തിൽ താഴേക്ക് പോയി ഞാൻ മരിക്കും, ഞാൻ മരിച്ചോളാം എന്ന് പറയും. രണ്ട് കാര്യങ്ങൾ.
Have a good conscience.
നല്ല മനസ്സാക്ഷി.
And humble yourself to the death of the cross daily.
ക്രൂസെടുത്ത് മരണത്തിന് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. ദിനംതോറും.
I guarantee you will be filled with the Holy Spirit. Every day.
ഓരോ ദിവസവും നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറം ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങൾക്ക്
ഉറപ്പാക്കും. You don't do these two things.
ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ
then you can boast that once upon a time you were filled with the Holy Spirit.
നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക്
ഉണ്ടായിരുന്നു എന്ന്
അത് സത്യമായിരിക്കും.
But you are not filled with the Holy Spirit today.
എന്നാൽ ഇന്ന് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ
നിറവില്ല. The Holy Spirit will always lead you to the way of the cross.
പരിശുദ്ധാത്മാവ് എപ്പോഴും ക്രൂശിന്റെ മാർഗത്തിലേക്ക് നിങ്ങളെ നയിക്കും.
The Holy Spirit will always lead you to keep a good conscience.
എപ്പോഴും ഒരു നല്ല മനസ്സാക്ഷി സൂക്ഷിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ
ഉത്സാഹിപ്പിക്കും. And if you resist him, he's not going to be with you. He'll just leave you.
എന്നാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ എതിർക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളോടൊപ്പം വസിക്കുകയില്ല, അവൻ നിങ്ങളെ വിട്ടുപോകും.
You will not be filled with the Holy Spirit.
നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിറവ് നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അധികാലത്ത് എഴുന്നേറ്റ് സ്നേഹിതരെ ഉച്ചത്തിൽ അനുഗ്രഹിക്കുന്നവന് അത് ശാപമായി എണ്ണപ്പെടും എന്നാണ് അതിന്റെ അർത്ഥം.
That means don't go and preach the gospel at 4 o'clock in the morning outside somebody's house.
രാവിലെ 4 മണിക്ക് ഒരു ആളിന്റെ വീടിന്റെ മുമ്പിൽ ചെന്ന് ഉച്ചത്തിൽ സുവിശേഷം പറഞ്ഞാൽ
he curses you and you deserve to be cursed.
അതേ നിങ്ങളെ ശപിക്കും, നിങ്ങൾ ആ ശാപത്തിന് നിങ്ങൾ യോഗ്യനുമാണ്.
Go at a reasonable time and witness to him graciously.
ഒരു അദ്ദേഹത്തിന് കേൾക്കുവാൻ കഴിയുന്ന ഒരു നല്ല സമയത്ത് പോയി സാവധാനത്തിൽ കൃപയോടെ അദ്ദേഹത്തോട് സംസാരിക്കുക. മത്തായി 13:52, മത്തായി 16:19 തരാമോ? തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എന്നുള്ള പ്രയോഗം എന്താണ്?
That is, the scribe will bring out from his treasure good from the Old Testament how it applies today. And from the new test, new covenant also.
ഇപ്രകാരമുള്ള ഒരു വചനം പഠിപ്പിക്കുന്ന വ്യക്തി പഴയ നിയമത്തിൽ നിന്ന് അത് എങ്ങനെയാണ് പഴയ നിയമം അർത്ഥം എന്തായാലും പുതിയ നിയമത്തിൽ നിന്നും അദ്ദേഹം എടുത്ത് സംസാരിക്കും.
I spoke about Joseph the other day from the old covenant.
കഴിഞ്ഞ ദിവസം ഞാൻ യോസഫിനെ കുറിച്ച് പഴയ നിയമത്തിൽ നിന്ന് സംസാരിക്കുകയുണ്ടായി.
Or we can speak about David and Moses. There are many things we can learn from the old covenant.
പഴയ നിയമത്തിലുള്ള ദാവീദിന്റെ ജീവിതം, മോശയുടെ ജീവിതം, ഇതിനൊക്കെ നമ്മൾ
കാര്യങ്ങൾ പഠിക്കാം. The new covenant also.
അതുപോലെ തന്നെ നമുക്ക് പുതിയ നിയമത്തിലും ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും.
And that heaven is the second heaven, not third heaven where God dwells.
ദൈവം വസിക്കുന്ന മൂന്നാം സ്വർഗത്തെ കുറിച്ചല്ല ഇത് പറയുന്നത്, ഇത് രണ്ടാം സ്വർഗത്തെ
കുറിച്ച്. First heaven is what we see, this universe.
നാം കാണുന്ന ഈ യൂണിവേഴ്സ്
അഗ്രാണ
പ്രപഞ്ചം, അതാണ് ഒന്നാമത്തെ സ്വർഗം.
Okay. Third heaven is where God dwells.
മൂന്നാം സ്വർഗം അവിടെയാണ് ദൈവം വസിക്കുന്നത്.
Paul says about that in 2 Corinthians 12.
In
between that is the second heaven where Satan and his demons dwell.
ഒന്നാം സ്വർഗത്തിനും രണ്ടാം സ്വർഗത്തിനും ഇടയിൽ സാത്താനും, ഒന്നാം സ്വർഗത്തിനും മൂന്നാം സ്വർഗത്തിനും ഇടയിൽ സാത്താനും അവന്റെ ഇന്ദ്രന്മാരും വസിക്കുന്ന സ്വർഗമുണ്ട്.
Satan was cast out from the third heaven to the second heaven.
മൂന്നാം സ്വർഗത്തിൽ നിന്ന് രണ്ടാം സ്വർഗത്തിലേക്കാണ് പിശാചിനെ ദൈവം തള്ളിയിട്ടത്.
That is why Ephesians 6 says we battle with the spirits in the heavenly places.
അതുകൊണ്ടാണ് സ്വർഗ്ഗലോകത്തിലെ ദുഷ്ടാത്മസേനകളുമായിട്ടാണ് നമുക്ക് പോരാട്ടമുള്ളത് എന്ന് പൗലോസ് പറയുന്നത്.
There is no battle with anyone in the third heaven.
മൂന്നാം സ്വർഗത്തിൽ ആരോടും പോരാട്ടമില്ല.
And we are not battling with the stars and the moon and
അതുപോലെ തന്നെ പ്രപഞ്ചത്തിലുള്ള നക്ഷത്രങ്ങളോടും ചന്ദ്രനോടും ഒന്നും നാം യുദ്ധം ചെയ്യുന്നില്ല.
It is the demons from the second heaven.
രണ്ടാം സ്വർഗത്തിലുള്ള
and they influence things in your home, in your church and create confusion.
നിങ്ങളുടെ ഭവനത്തിൽ സഭയിലൊക്കെ സ്വാധീനിച്ച് അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് രണ്ടാം സ്വർഗത്തിലെ പിശാചുക്കളാണ്.
Sometimes you can't solve the problem here. ഇവിടെ നിങ്ങൾക്ക് പ്രശ്നം തീർക്കുവാനായിട്ട് കഴിയുന്നില്ല. You have to bind that spirit activity here, then this person will be released.
ഈ പിശാചിന്റെ ഈ പ്രവർത്തനത്തെ നിങ്ങൾ കെട്ടുമ്പോൾ ആണ് ആ പ്രവർത്തനം.
So what you bind in that heavenly sphere, well, this person will be released and I'll be loosened from the grip of the devil.
നിങ്ങളെ പ്രകാരം പ്രാർത്ഥിച്ച ഐക്യബദ്ധത്തോടു കൂടെ അവിടെ രണ്ടാം സ്വർഗത്തിൽ പിശാചിന്റെ പ്രവർത്തനത്തെ കിട്ടുമ്പോൾ ഭൂമിയിൽ അവന്റെ ആ
പ്രവർത്തന ആക്ടിവിറ്റി വിൽ ബി ബൗണ്ട്,
അവന്റെ പ്രവർത്തനം കെട്ടപ്പെടും.
And this person will be released.
ഈ വ്യക്തി സ്വതന്ത്രനാവും.
Sometimes when you have a problem in your home,
നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നമുണ്ട്,
in your church,
അല്ലെങ്കിൽ നിങ്ങളുടെ സഭയിൽ,
ask God to show you if this is some activity of Satan, then you got to bind that activity of Satan.
ഇത് പിശാചിന്റെ ഒരു തന്ത്രമാണോ എന്ന് നിങ്ങൾ നോക്കുകയും പിശാചിന്റെ ആ തന്ത്രത്തെ നിങ്ങൾ കെട്ടുകയും ചെയ്യണം.
Don't try to bind Satan, only Jesus will bind him in a later day.
നിങ്ങൾ പിശാചിനെ നിങ്ങൾ കെട്ടുവാനായിട്ട് ശ്രമിക്കേണ്ട, പിശാചിനെ കെട്ടുന്നത് അത് കർത്താവാണ്.
Only bind his activity.
അവന്റെ പ്രവർത്തനങ്ങളെയാണ് നാം കെട്ടുന്നത്.
ഒന്ന്
പത്രോസ്നാലിന്റെ 6, 1 Corinthians 15:29.
One Peter 4:6, that those, the gospel was preached to those who are dead. That is right.
മരിച്ചവരോട് സുവിശേഷം അറിയിച്ചു.
For 2000 years the gospel has been preached to people who are dead now.
ഇപ്പോൾ മരിച്ച ആളുകളോട് കഴിഞ്ഞ 2000 വർഷമായിട്ട് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു.
That is not special. No, it's not being preached now. It was preached itself.
അത് പ്രസംഗിക്കപ്പെട്ടു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്.
That's happened, that's been going on for so many years.
അത് പല വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു.
And they had the opportunity to be, while they were alive, to be judged in the flesh, so that they can live in the spirit according to the will of God.
അവരെ ജീവിച്ചിരുന്ന സമയത്ത് അവർക്ക് ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ അവർക്ക്
അവസരമുണ്ടായിരുന്നു.
ഇന്ന് മരിച്ചിരിക്കുന്ന ആളുകളോട് സുവിശേഷം
പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ട്.
അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരോട്
പ്രസംഗിക്കും.
അന്ന് അവർ ജീവിച്ചിരുന്ന സമയത്ത് അവർക്ക് ജഡത്തെ അനുസരിച്ച് നടക്കുവാനും ആത്മാവിനനുസരിച്ച് നടക്കുവാനും ഉള്ള സാധ്യതയുണ്ടായിരുന്നു.
ഓക്കെ, another question is 1 Corinthians 15. Okay, whenever you read scripture, read it carefully.
നിങ്ങൾ ദൈവവചനം വായിക്കുമ്പോൾ ശ്രദ്ധാപൂർവം വായിക്കുക.
In Corinthians you read statements like you, we.
കൊരിന്ത്യ ലേഖനം നാം വായിക്കുമ്പോൾ അവിടെ നിങ്ങൾ ഞങ്ങൾ
1 Corinthians 3:9.
1 Corinthians 3:9.
We are God's fellow workers. You are God's field and building.
ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി.
We, you.
ഞങ്ങൾ, നിങ്ങൾ.
1 Corinthians 15:29.
It's
not we or you.
ഇവിടെ ഞങ്ങൾ നിങ്ങൾ എന്നല്ല.
But they.
അവർ എന്നാണ് പറയുന്നത്.
Another group.
മറ്റ് ചില ആളുകളെ കുറിച്ചാണ്.
There are some groups like the Mormons today who are baptized for the dead.
ഇന്ന് മരിച്ചവർ, ഇന്ന് അപ്രകാരം മരിച്ചവർക്ക് വേണ്ടി സ്നാനം നിൽക്കുന്ന മോർമൺ പോലെയുള്ള ചില ഗ്രൂപ്പുകളുണ്ട്.
സോ ഹീ ഈസ് സേയിങ് ഈവൻ ദോസ് ഫെലോസ് ബിലീവ് ഇൻ ദി റെസറക്ഷൻ, വൈ കാന്റ് യു ബിലീവ് ഇൻ ഇറ്റ്?
ഇപ്രകാരം മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്ന അവർ പോലും സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല?
ദാറ്റ് ഈസ് ലൈക് സേയിങ് ടു മെനി വെസ്റ്റേൺ ക്രിസ്ത്യൻസ് ടുഡേ.
ഇന്ന് പാശ്ചാത്യരായ പല ക്രിസ്ത്യാനികളോടും പറയുന്ന പോലെയാണ്.
ഈവൻ ദി ഹിന്ദുസ് ഡോണ്ട് ഡിവോഴ്സ് ദേർ വൈഫ്, വൈ ഡു യു ക്രിസ്ത്യൻ പ്രീച്ചേഴ്സ് ഡിവോഴ്സ് യുവർ വൈഫ്?
ഹിന്ദുക്കൾ പോലും അവരുടെ ഭാര്യമാരെ, അവരുടെ കുടുംബത്തിൽ വിവാഹമോചനമില്ല, നിങ്ങൾ എന്തുകൊണ്ടാണ് വിവാഹമോചനം നടത്തുന്നത്?
കമ്പയറിംഗ് ദീസ് ക്രിസ്ത്യൻസ് സേയിങ് യു ഫെലോസ് ഡോണ്ട് ബിലീവ് ഇൻ ദി റെസറക്ഷൻ, ദോസ് മോർമൺസ് ബിലീവ് ഇൻ ഇറ്റ്.
നിങ്ങൾ ഈ ഉയർപ്പിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല, പക്ഷേ ഈ മോർമൺ പോലെയുള്ള ആളുകൾ പോലും അതിൽ വിശ്വസിക്കുന്നല്ലോ. ഉൽപ്പത്തി പുസ്തകമാരുടെ 2 ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന
ദൈവം. നൗ യു ടെൽ മീ, ജസ്റ്റ് റീഡ് ദാറ്റ് ക്വസ്റ്റ്യൻ.
ഉൽപ്പത്തി പുസ്തകം 6:2 ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവപുത്രന്മാർ എന്ന് പറയുന്നത് ആരാണ്? ഇതിൽ തന്നെ മനുഷ്യരുടെ പുത്രന്മാർ എന്നും പറഞ്ഞിരിക്കുന്നു. ആരെയാണ് എന്ന് വിശദീകരിക്കാം.
യു യു ആർ ഓൾ ക്ലെവർ പീപ്പിൾ, ടെൽ മീ, ഈസ് ദിസ് ഫ്രം ദ ട്രീ ഓഫ് നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവൽ ഓർ ദ ട്രീ ഓഫ് ലൈഫ്?
നിങ്ങൾ ബുദ്ധിയുള്ള ആളുകളാണല്ലോ, നിങ്ങൾ എന്ന് പറഞ്ഞാട്ടെ, ഇത് നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്നുള്ള ചോദ്യമാണോ അതോ ജീവനത്തെ സംബന്ധിക്കുന്ന ചോദ്യമാണോ?
If you know the answer, will it make you a more godly person?
ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് കുറച്ചുകൂടെ ദൈവഭക്തിയുള്ള ആളായിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ?
I don't think so.
നിങ്ങളുടെ ഹൃദയത്തെ ഇത് തൃപ്തിപ്പെടുത്തുകയില്ല, നിങ്ങളുടെ തലച്ചോറിന് വേണ്ടിയാണ് ഇതിന്റെ ഉത്തരം നിങ്ങൾ അന്വേഷിക്കുന്നത്. എന്നാലും ഞാൻ നിങ്ങളോട് പറഞ്ഞു,
this refers to angels who possessed people in order to have sex with women.
സ്ത്രീകളോടുകൂടെ ലൈംഗിക വേശ്യയിൽ പ്രവേശിക്കുവാൻ വേണ്ടി ദൂതന്മാർ വ്യക്തികളിൽ അവസിച്ചപ്പോൾ ഉണ്ടായ സംഭവമാണ്.
God judged them and bound them.
ദൈവം അവരെ വിധിച്ചു, അവരെ ശിക്ഷിച്ചു.
You read that in 1 Peter how they were bound in prison.
ഒന്ന് പത്രോസിൽ അവരെ എങ്ങനെയാണ് തടവറയിലാക്കിയത് എന്ന് നമ്മൾ.
Other demons are not bound, they are free to roam around the earth, but these demons are bound because of their perversion.
എന്നാൽ അവരുടെ ഇപ്രകാരമുള്ള ലൈംഗിക അരാജകത്വം നിമിത്തം അവരെ ബന്ധനത്തിലാക്കിയിരിക്കുന്നു. എന്നാൽ മറ്റ് പിശാചുകൾ സ്വതന്ത്രരാണ്.
The only thing we can learn from this is how seriously God views sexual things.
ലൈംഗിക പാപം എത്ര ഗൗരവത്തോടു കൂടിയാണ് ദൈവം കാണുന്നത് എന്നാണ് ഇതിൽ നിന്ന്
മനസ്സിലാക്കുന്നത്.
വളരെ ആ കാര്യത്തിൽ ഗൗരവമുള്ളവരായിരിക്കണം.
So because we had time, we answered questions from both the trees.
നമുക്ക് സമയം ഉണ്ടായിരുന്നത് കൊണ്ട് രണ്ട് വൃക്ഷത്തിൽ നിന്നുള്ള ചോദ്യങ്ങളുടെ ഉത്തരവും നാം പറഞ്ഞു.
So I hope your heart was blessed and your mind is also instructed.
അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിന് തൃപ്തി വരികയും നിങ്ങളുടെ മനസ്സിനും ചില കാര്യങ്ങൾ മനസ്സിലായി.
There is an answer to everything in the Bible.
ദൈവവചനത്തിൽ എല്ലാത്തിന്റെയും ഉത്തരമുണ്ട്.
I have never till today found a question from the Bible for which there is no answer.
ഉത്തരമില്ലാത്ത ദൈവവചനത്തിൽ നിന്നുമുള്ള ഒരു ചോദ്യവും ഇല്ല എന്റെ ജീവിതത്തിൽ. ഞാനിവരെ അതാണ്
കഴിഞ്ഞ
30 വർഷമായി ഞാൻ ചോദ്യങ്ങൾക്ക് ഉത്തരം
നൽകുന്നു.
വേദപുസ്തകത്തിലുള്ള ഉത്തരമില്ലാത്ത ഒരു ചോദ്യം പോലുമില്ല.
Praise the Lord for that. We can trust this book completely.
പൂർണ്ണമായിട്ടും നമുക്ക് ഈ പുസ്തകത്തെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും. ചെറുപ്പക്കാരെ നിങ്ങൾ പഠിക്കുക.
So that you can also guide others, your friends and relatives.
നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കളെയും നിങ്ങളുടെ ബന്ധുക്കളെയും നിങ്ങൾക്ക് ഈ വചനം പഠിക്കുന്നുവെങ്കിൽ അവരെയും നിങ്ങൾക്ക് നയിക്കുവാൻ
പ്രാർത്ഥിക്കും. Please help us to live according to the lights you give us from your word.
ഞങ്ങളുടെ വചനത്തിലൂടെ അന്ന് ഞങ്ങൾക്ക് നൽകുന്ന വെളിച്ചത്തിന് അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം.
Everyone here.
ഇവിടെയുള്ള എല്ലാവരും.
Help us to know your word.
അങ്ങയുടെ വചനം പഠിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം.
In Jesus' name.
യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.
ആമേൻ.